കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതിൻ്റെ ഒരു പ്രാവശ്യം കൂടെ തിരുനാമത്തിൽ നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ ദൈവം നൽകിയ ഈ സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങൾക്കേറെ ബലമായിരുന്നു. ബെല്ലാരിയില് 4 ദിവസത്തെ മീറ്റിംഗിൽ ആദ്യത്തെ ദിവസം ടൗണില് ഈ യൗവനക്കാരുടെ ഒരു മീറ്റിംഗ് ദൈവം നടത്തി. അതിനുശേഷമുള്ള 2 ദിവസങ്ങൾ അവിടെ സുഹൃത്ത് ചർച്ചിലെ ക്യാമ്പിലും തുടർന്ന് കൊണ്ടാപുരയിലും തൊട്ടുകെട്ടിയിലെ മീറ്റിംഗിലൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ആഴ്ച നടന്ന വയനാട് ക്യാമ്പിൽ 55 പേരാണ് പങ്കെടുത്തത്. 55 പീപ്പിൾ അവര് ഇന്നലെ വൈകിട്ടും ഇന്ന് ഉച്ചയ്ക്കൊക്കെ ആയിട്ട് പിരിഞ്ഞ് തങ്ങളുടെ ഭവനങ്ങളിൽ കടന്നുപോകും. ഞങ്ങളുടെ പ്രാർത്ഥന ഓർക്കുക. അതിനുശേഷം ചെന്നൈയിലെ അവരുടെ ഭവനവും അവിടെ പണിത സഭാ ഹാളിന്റെയും ഇനാഗുറേഷൻ ഇന്നലെയായിരുന്നു. അതിൽ കടന്നുപോകാൻ ദൈവം സഹായിച്ചു. ഇന്ന് പ്രഭാതത്തിൽ 5 മണിക്ക് കുടുംബവുമായിട്ട് തിരിച്ചു വരാൻ ദൈവം സഹായിച്ചു. ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കും. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങൾക്ക് ഏറെ ബലമായിരുന്നു. നമ്മുടെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ദൈവത്തിന്റെ ഞാൻ മനസ്സിലാക്കുന്നു, നമുക്ക് വേണ്ടത് ദൈവത്തിന്റെ കൃപയാണ്. വി നീഡ് ഗോഡ്സ് ഗ്രേസ്. ദൈവത്തിന്റെ കൃപ എപ്പോഴും നമ്മുടെ ബലഹീനതകളിലാണ് എപ്പോഴും തികഞ്ഞു വരുന്നത്. നമ്മുടെ ബലത്തിലല്ല, നമ്മുടെ ബലഹീനതകളിലാണ് ദൈവത്തിന്റെ ശക്തി എപ്പോഴും തികഞ്ഞു വരുന്നത്. എന്റെ ചിന്തിക്കാട്ട് വാക്യം വായിക്കാം. റോമാലേഖനം 12:12 അതിന്റെ രണ്ട് ഭാഗങ്ങൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ഡിവോട്ട് യുവർ സെൽഫ് ടു പ്രെയർ എന്നുള്ളതും ഹോപ്പ് എന്നുള്ളത് നമ്മൾ മുമ്പ് ചിന്തിച്ചിട്ടുണ്ട്. വായിച്ചു 12:12.
ആശയിൽ സന്തോഷിപ്പിൻ,
റിജോയ്സ് ഇൻ ഹോപ്പ്.
അടുത്തത് കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ.
ഈ ആദ്യത്തെ രണ്ടും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അത് രണ്ടും ഇതാണ്. ഒന്നാമതായിട്ട് നമ്മൾ വായിച്ചു ആശയിൽ എന്ന് പറഞ്ഞാൽ പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ. അതിന്റെ രണ്ടാമത്തെ ഭാഗമാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പി. ബി പേഷ്യന്റ് ഇൻ ട്രിബുലേഷൻ. ട്രിബുലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മഹോദ്രവകാലം ഒന്നും നമ്മൾ ചിന്തിക്കരുത്. ട്രിബുലേഷൻ എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടെന്ന് മാത്രമേ ഉള്ളൂ. സഭയോട് കർത്താവിന് പറയാനുള്ള കാര്യം അതാണ്. ബി പേഷ്യന്റ് ഇൻ യുവർ ട്രിബുലേഷൻ. എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ശാരീരികമായിരിക്കാം, മാനസികമായിരിക്കാം, ആത്മീയമായിരിക്കാം, സഫറിങ്സ് വരുമ്പോൾ ദൈവത്തോട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ഞാനും ചോദിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ എല്ലാ ചോദ്യത്തിനും ദൈവം ഉത്തരം തരണമെന്നില്ല. യോബിന്റെ ഏതെങ്കിലും ചോദ്യത്തിന് ദൈവം ഉത്തരം കൊടുത്തോ? ഇല്ല. ദൈവം തന്നെ തന്നെ അങ്ങ് വെളിപ്പെടുത്തിയതേ ഉള്ളൂ. നമ്മുടെ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം ദൈവം തന്നെ തന്നെ താൻ ആരാണെന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ് അതിന്റെ ആൻസർ. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ കേരളത്തിൽ കൺവെൻഷൻ നടക്കുമ്പോൾ, ഇപ്പോഴില്ല കേട്ടോ, പുറകിലൊരു ബാനർ തൂക്കിയിടും, ഏക ഉത്തരം യേശു ക്രിസ്തു. ഇപ്പൊ എനിക്കത് മനസ്സിലായിട്ടില്ല, എന്താണ് ഏക ഉത്തരം യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ? ഞാനും നിങ്ങളും ഒരു 100,000 ചോദ്യമായിട്ട് വന്നാലും അതിനെല്ലാം ദൈവത്തിനൊരു ആൻസർ ഉണ്ട്, യേശു ക്രിസ്തു. പ്രൈസ് ദ ലോർഡ്. നമ്മൾ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടോ? ഈ ദൈവസന്നിധിയിൽ വരുമ്പോൾ ഞാൻ ഒരു കാര്യം ആഗ്രഹിക്കുന്നു, ബി സിൻസിയർ. ദൈവത്തിന് അതാണ് ഏറ്റവും ഇഷ്ടം. നമുക്ക് ദൈവത്തെ ചില സമയത്ത് വിശ്വസിപ്പാനായിട്ട് പ്രയാസം തോന്നാറുണ്ടോ? പ്രാർത്ഥിക്കാനിരുന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എനിക്കൊരു മെസ്സേജ് അയച്ചു, ബ്രദർ, കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് ദൂരത്തൊരു സ്ഥലത്താണ്, ഐ ആം കമ്മിങ് ടു ദ ചർച്ച്, ഗ്രാമത്തിലെ ചർച്ച്. എല്ലാ ദിവസവും ഞാൻ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക, പക്ഷെ ദൈവം എന്നോടൊന്നും സംസാരിക്കുന്നില്ല. ഐ ആം കണ്ടിന്യൂയിങ് ഇൻ പ്രയർ. ഞാൻ പ്രാർത്ഥന തുടരുക, പക്ഷെ എനിക്ക് മുമ്പോട്ടൊന്നും കാണാൻ കഴിയുന്നില്ല. പിന്നെ അദ്ദേഹം താഴെ എഴുതിയിരിക്കുകയാണ്, എന്നാലും ഞാൻ എല്ലാ ദിവസവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പ്രാർത്ഥനകളോടെ ദൈവത്തിന്റെ മുഖം തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ അദ്ദേഹം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ചെറുപ്പക്കാരനെ, എനിക്കറിയത്തില്ല മുമ്പോട്ട് എന്താ ഉള്ളത്. ഞാൻ അവന് മറുപടി അയച്ചു. അവന് മനസ്സിലാകുന്ന ഭാഷ മറുപടി അയച്ചു. ഞാൻ ഇതേ സിറ്റുവേഷനിലൂടെ കടന്നുപോയിട്ടുണ്ട്. 14 മാസങ്ങൾ യാതൊരുവിധ മുമ്പിലുമില്ല പുറകിലുമില്ലാതെ ഇരുട്ടിന്റെ അവസ്ഥയിൽ 14 മാസങ്ങൾ കടന്നുപോയപ്പോൾ, ഞാൻ കടന്നുപോയ വർഷങ്ങൾക്ക് മുമ്പ് കടന്നുപോയ സിറ്റുവേഷനും കടന്നുപോയതുകൊണ്ട് ഹൃദയത്തിൽ ഞാൻ ദൈവത്തെ സ്തുതിച്ചു. ദൈവമേ, നീ അവനെ പണിതുകൊണ്ടിരിക്കുന്നതിനായ സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. അവനത് മനസ്സിലാകത്തില്ല. അവനോട് ഞാൻ പറഞ്ഞു, വെയിറ്റ്. എന്നിട്ട് ചെന്നൈയില് ഒരു ചെറുപ്പക്കാരൻ അവന്റെ ടാബില് കുറെ കാര്യങ്ങൾ പറഞ്ഞു. ബ്രദർ, ഒന്ന് വായിച്ചാട്ടെ. കുറേ കാര്യങ്ങളാണ്. ദൈവമേ, നീ എന്നെ എന്തുകൊണ്ട് മറന്നു? എനിക്കെന്തുകൊണ്ട് ഈ സ്ട്രഗിൾസ്? ഭയങ്കര ഇംഗ്ലീഷാ. കഥാവേ, നീ എന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ കൈവിട്ടത്? അപ്പം ഞാൻ ചോദിച്ചു, ഇത് എന്തുവാ? അവൻ പറഞ്ഞു, സാം സങ്കീർത്തനങ്ങൾ. ഇതാരെഴുതിയ സങ്കീർത്തനമാ? ഞാൻ എഴുതിയ സങ്കീർത്തനമാ. ബ്രദർ, നമ്മൾ ഇനി ഡിലീറ്റ് ചെയ്യരുത്. ദിസ് ഈസ് പ്രഷ്യസ്. അവസാനത്തെ സങ്കീർത്തനം ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അവസാനത്തെ സങ്കീർത്തനം ഇതാണ്. ദൈവമേ, എന്റെ സ്കൂളിൽ എനിക്ക് സ്ട്രഗിളുണ്ട്. എന്റെ സാറുമാരെന്നെ മനസ്സിലാക്കുന്നില്ല. എനിക്കൊത്തിരി ജഡത്തിന്റെ ആസക്തികളും ടെംപ്റ്റേഷനും ഒക്കെ എന്നെ ചില സമയത്ത് കുരുക്കാറുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നു, എനിക്കെല്ലാത്തിന്റെ ഉത്തരം കിട്ടിയില്ലെങ്കിലും നീ നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിക്കുന്നു എന്നുകൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അവന്റെ സങ്കീർത്തനം അവസാനിക്കുന്നു ഇങ്ങനെ. ഞാൻ അവനിങ്ങനെയാണ് അവസാനിച്ച്. ഇന്നലെ വൈകിട്ട് 7 മണിക്ക് അവന്റെ സങ്കീർത്തനം ഞാൻ കുറേ സമയം വായിക്കുകയായിരുന്നു. അവൻ എഴുതിയ സങ്കീർത്തനങ്ങൾ, അവന്റെ അവസാന ദാവീദിന്റെ അല്ല, അവന്റെ അവസാനത്തെ സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവ കർത്താവേ, ഇതെല്ലാം ആണെങ്കിലും എനിക്കറിയാം നീ എന്നെ സ്നേഹിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. അതാണ് ഗോഡ് വാണ്ട്സ്. എനിക്ക് ദൈവത്തിന് അതാ വേണ്ടത്. ദൈവത്തിന് അതാ വേണ്ടത്. ഞാൻ ഏകദേശം 1.5-2 മണിക്കൂർ അത് കൊച്ചുകുട്ടിയോട് സ്പെൻഡ് ചെയ്തു. സൗരങ്ങൾ, നിങ്ങൾ എവിടെയായിരുന്നു? പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധത്വത്തിന്റെ മുഖംമൂടി അണിഞ്ഞ ശാസ്ത്രന്മാരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നേക്കാൾ നല്ലത് ദൈവത്തെ ഹൃദയപൂർവ്വം അറിയുന്ന കൊച്ചു കുഞ്ഞുങ്ങളുടെ സമയം സ്പെൻഡ് ചെയ്താൽ നമ്മൾ പരിശുദ്ധാത്മാവിൽ അറിയപ്പെടും. പ്രൈസ് ദ ലോർഡ്. അവന്റെ സങ്കീർത്തനം ഞാൻ പറഞ്ഞു, എനിക്ക് ആദ്യത്തെ എല്ലാം വേണ്ട, അവസാനത്തെ ഒരെണ്ണം വേണം. അവനെനിക്ക് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് ബ്ലൂടൂത്ത് വഴി അയച്ചു തന്നിട്ടുണ്ട്. നമ്മുടെയൊക്കെയും ചിന്തകളിൽ ഒത്തിരി ചോദ്യങ്ങളുണ്ട്. ബി സിൻസിയർ ബിഫോർ ദ ലോർഡ്. എനിക്ക് ഒത്തിരി ചോദ്യങ്ങളുണ്ട്. നമ്മളത് മറച്ചിട്ട് ദൈവത്തിന്, ഇവിടെ കർത്താവ് പറയുന്നൊരു കാര്യം, ബി പേഷ്യന്റ് ഇൻ ട്രിബുലേഷൻ. നിങ്ങളുടെ പരീക്ഷകളിൽ നിങ്ങൾ എന്ത് കാണിക്കണം? ഇതേ കർത്താവിന് പറയാനുള്ളൂ, സഹിഷ്ണുത കാണിക്കണം. പക്ഷെ നമ്മൾ ഈ മോഡേൺ വേൾഡ് ജീവിക്കുന്നോണ്ട് മൊബൈലിൽ തന്നെ ഇപ്പം പച്ചമീൻ വേണോ, ഉണക്കമീൻ വേണോ, പിസ വേണോ, മക്ഡൊണാൾഡ്സ് വേണോ, എല്ലാം നമ്മുടെ വിരൽത്തുമ്പിൽ ഇരിക്കുന്നോണ്ട് ബി പേഷ്യന്റ് എന്നൊക്കെ പറയുന്ന ഈ പുതിയ തലമുറയായി നമുക്ക് അത്ര വലിയ പിടിക്കത്തില്ല. പക്ഷെ ദൈവത്തിന്റെ ഒരു വചനത്തിൽ പറയുന്നു, ബി പേഷ്യന്റ്. എന്തായിരിക്കുക? സിൻസിയർ ആയിരിക്കുക. തിരുവനന്തപുരത്തിലെ എല്ലാ ചർച്ചകളെയും പരിശോധിക്കുമ്പോൾ ഇവർക്കെല്ലാം ഒത്തിരി കഷ്ടങ്ങളുണ്ടായിരുന്നു. നമുക്കില്ലാത്ത, നമുക്ക് ശാരീരികം ഉണ്ടാകും, മാനസികം ഉണ്ടാകും, പിശാചിന്റെ പോരാട്ടം ഉണ്ടാകും. ഈ പോരാട്ടങ്ങളിലൂടെ എല്ലാം നമ്മൾ അവർക്ക്, പക്ഷെ അവർക്കുണ്ടായിരുന്ന ഒരു പോരാട്ടം നമുക്കില്ല. എന്താണെന്നറിയോ? പെർസിക്യൂഷൻ ഒന്നും നമുക്ക്, നമ്മളെ ആരും ഇവിടെ ഇതുവരെ ആരെ അടുക്കി ഇടുക്കി ഒന്നും ചെയ്തിട്ടില്ല. ഉണ്ടോ? അല്ല, ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അതിന്റെ അവസരം കൊടുത്തിട്ടുമില്ല. അപ്പം അവർക്ക് അതിനകത്തൂടെ കടന്നുപോയപ്പോഴും ഹെബ്രായ സഭ പിടിച്ചു നിന്നത് അവരുടെ സഹിഷ്ണുതയിലായിരുന്നു. തെസ്സലോനിക്ക സഭയിൽ നിങ്ങൾ ശരിക്കും പഠിക്കുക, അവർ പിടിച്ചു നിന്നത് അവരുടെ സഹിഷ്ണുതയിലായിരുന്നു. യാക്കോബിന്റെ ലേഖനക്കാരൻ സഭയെ ഒത്തിരി വചനങ്ങളുണ്ട് കേട്ടോ. പുതിയ നിയമം, ഇതാരും എല്ലാവരും പറയുന്നൊരു കാര്യം, കഷ്ടത്തിലാണോ വിടുതൽ ലഭിക്കും? ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു വിടുതൽ ലഭിക്കും. പക്ഷേ ദൈവം നമ്മെ ഈ കാര്യങ്ങളിൽ ഇട്ട് പണിതുകൊണ്ടിരിക്കുന്നൊരു സമയമുണ്ട്. ഈ പണിയുന്ന സമയത്ത് ദൈവം ചെയ്യുന്ന പ്രവൃത്തി എന്നറിയോ? ഇത് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാ. ദൈവം നമ്മുടെ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. പ്രൈസ് ദ ലോർഡ്. നമുക്ക് തൽക്കാലം കർത്താവ് ക്യാരക്ടറൊക്കെ പിന്നീട് ബിൽഡ് ചെയ്യാന്ന്, എനിക്ക് തൽക്കാലം ഒരു ആശ്വാസമാണ് വേണ്ടത്. പക്ഷെ നമ്മുടെ സ്നേഹവാനായ പിതാവ് നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, എന്റെ ജീവിതത്തിൽ അനുവദിക്കുന്ന സകല കാര്യങ്ങളിലും കുറിച്ചു വെക്കുക. ദൈവത്തിനൊരു പരമാധികാരമുണ്ട്. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിനൊരു സമയമുണ്ട്. നമ്മള് പെർഫെക്ഷൻ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ദൈവം ഉദ്ദേശിച്ചൊരു കാര്യമുണ്ട്. ഈ ദൈവം ഉദ്ദേശിച്ച കാര്യം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുന്നത് വരെയും ആ പരീക്ഷകളിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ? സഹിഷ്ണുത കാണിക്കണം. എന്ത് കാണിക്കണം? ബി പേഷ്യന്റ് ഇൻ. നിങ്ങൾക്കറിയാം പുതിയ നിയമത്തില് ഒരു പ്രധാനപ്പെട്ട കാര്യം, പക്ഷെ ആൾക്കാരതിന് പ്രസംഗിക്കാറ്. കാരണം ഒന്ന് പ്രസംഗിക്കുന്നവർക്കും വലിയ താല്പര്യമില്ല, കേൾക്കുന്നവർക്കും ഈ കാര്യങ്ങളെക്കുറിച്ച് അത്രത്തോളം സ്പിരിച്വലി കേൾക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഇതധികം പ്രസംഗിക്കപ്പെടാത്തത്. നമുക്ക് വാക്യങ്ങൾ കടന്നു പോകാം. ഒന്ന് തെസ്സലോനിക്കർ, രണ്ട് തെസ്സലോനിക്കർ മൂന്നാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യത്തിൽ അപ്പോസ്തലൻ പൗലോസ് തെസ്സലോനിക്കർ സഭ വളരെ കഷ്ടങ്ങളോടെ കടന്നുപോയൊരു സഭയാണ്. അപ്പോസ്തലൻ പൗലോസ് തെസ്സലോനിക്കർക്ക് എന്താണ് ആശംസിച്ചത്? രണ്ട് തെസ്സലോനിക്കർ മൂന്നിന്റെ അഞ്ച്.
കർത്താവ് താൻ നിങ്ങളുടെ ഹൃദയങ്ങളെയും ദൈവത്തിന്റെ സ്നേഹത്തിലേക്കും ക്രിസ്തുവിന്റെ സഹിഷ്ണുതയിലേക്കും തിരിക്കുമാറാകട്ടെ.
ക്രിസ്തുവിന്റെ സഹിഷ്ണുത, നിങ്ങളെ വാക്യം കണ്ടോ? കർത്താവ് താൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ഏതെങ്കിലും ഒരു മിഷണറി വീരന്റെ അല്ല, ക്രിസ്തുവിന്റെ സഹിഷ്ണുതയിലേക്ക് തിരിക്കുമാറാകട്ടെ. എന്തേ ക്രിസ്തുവിന്റെ സഹിഷ്ണുത? കർത്താവിന്റെ സഹിഷ്ണുത എന്താണെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒറ്റ കാര്യം ഞാൻ പറയാം, ദൈവം തമ്പുരാനെ ഇത്രയും വർഷമായിട്ട് നീ എന്നെ സഹിക്കുന്നല്ലോ, അതാണ് നിന്റെ സഹിഷ്ണുത. ദൈവത്തിന് സ്തോത്രം പറയാം. ഹല്ലേലൂയ്യ. കർത്താവ് ഇത്രയും വർഷമായിട്ട് എന്റെ എല്ലാ കാര്യങ്ങളും പ്ലസും മൈനസും അറിഞ്ഞിട്ട് നീ എന്നെ സഹിക്കുന്നല്ലോ, അതാണ് ക്രിസ്തുവിന്റെ സഹിഷ്ണുത. ഇവിടെ പൗലോസ് പറയാണ്, കർത്താവ് തന്നെ നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിന്റെ സ്നേഹത്തിലേക്കും ക്രിസ്തുവിന്റെ സഹിഷ്ണുത. ക്രിസ്തുവിന്റെ സഹിഷ്ണുത ഭയങ്കരമാകട്ടോ. ക്രൂശിലെ മാത്രമല്ല, ശിഷ്യന്മാരുടെ ബന്ധത്തിൽ ഒരു വേദഭാഗം ലൂക്കോസിന് സുവിശേഷം 24:11 നിങ്ങൾക്കറിയാം. യേശുമാരെ 3.5 വർഷം കൊണ്ടു നടന്നു, ഉപമകൾ പഠിപ്പിച്ചു, ഇനിയും പഠിപ്പിക്കാൻ ഒന്നുമില്ല. പരിശുദ്ധാത്മാവ് കർത്താവ് പറഞ്ഞു ഇപ്പൊ ഇനിയും പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല, അതുകൊണ്ട് ബാക്കി പരിശുദ്ധാത്മാവ് പഠിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് കർത്താവ് എത്ര പ്രാവശ്യം എനിക്കറിയത്തില്ല പറഞ്ഞിട്ടുണ്ട് ഞാൻ മരിക്കും ഉയർത്തെഴുന്നേൽക്കുന്നില്ലേ. എല്ലാവരും ഉണ്ടോ ഇവിടെ? ഞാൻ മരിക്കും നീ ഉയർത്തെഴുന്നേൽക്കുന്ന ശിഷ്യന്മാരുടെ പല പ്രാവശ്യം പറഞ്ഞു. ഇനി ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് വന്ന ആൾക്കാർ പറയുമ്പം ഇവരുടെ ഒരു ഡയലോഗ് ഉണ്ടോ? 24:11 ആ ഒന്ന് വായിച്ച് ശ്രദ്ധിച്ചു വായിക്കണേ, വാക്കുകളൊന്നും മിസ് ചെയ്യരുതേ.
ഈ വാക്ക് അവർക്ക് വെറും കഥ പോലെ തോന്നി.
എന്താ എഴുതിയിരിക്കുന്നേ? കഥ വായിച്ചിട്ടുണ്ടോ? ഈ വാക്ക് ആൻഡ് ദേർ വേർഡ്സ് സീംഡ് ടു ദം ആസ് ഐഡിൽ ടെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കിഴവിക്കഥയില്ലേ, പണ്ട് കാലത്തെ അമ്മച്ചി കഥകൾ എന്ന് പറയും. കഥ പോലെ തോന്നിയെന്ന ഇത് പറഞ്ഞ ആരാന്നറിയോ? ആരാ സുനിശേ? ഈ കഥ പോലെ തോന്നിയത് ആർക്കാ? നാട്ടുകാർക്കാണോ? ശിഷ്യന്മാർക്ക് പറയാ. ഇതൊരു സ്റ്റോറി അവരോട് ശിശു സ്ത്രീകളോട് പറയാ. ഇതേ വെറും കഥ, നമ്മൾ പറഞ്ഞില്ലേ ചുമ്മാ കഥ അടിക്കരുന്ന് പറയല്ലേ എന്ന് പറഞ്ഞു. യേശു ക്രിസ്തു 3.5 വർഷം കൊണ്ടു നടന്ന് പഠിപ്പിച്ച ഞാൻ വന്നത് മരിക്കാനോ ഉയർത്തെഴുന്നേക്കനാണ്. ഈ വാക്ക് അവർക്ക് വെറും കഥ പോലെ, കഥ കറക്റ്റ് വാക്കാ, ട്രാൻസ്ലേഷൻ കറക്റ്റാ. കഥ എന്ന് പറഞ്ഞ എന്നാണെന്നറിയോ? ഒന്നുമില്ലെന്ന്, അവരെ വിശ്വസിച്ചില്ലെന്ന്. ആരാ? നമ്മുടെ പത്രോസും യോഹന്നാനും പിന്നാരാ? നമ്മുടെ മത്തായിയൊക്കെയാ. സ്ത്രീകളോട് പറഞ്ഞേ ഇതേ നിങ്ങൾ ചുമ്മാ കഥയടിക്കരുത്, ഇതൊന്നും ഞങ്ങൾ വിശ്വസിക്കാൻ ഞങ്ങളെ കിട്ടത്തില്ല, ഇതുമല്ല പൊട്ടന്മാരോട് പോയി പറയാൻ പറഞ്ഞാണ്. ഇതാണ് ഇവരുടെ അവസ്ഥ. കർത്താവ് തെരഞ്ഞെടുത്ത ആൾക്കാരെ ശ്രദ്ധിച്ചോണേ, കർത്താവിന്റെ സഹിഷ്ണുത എത്രയാണെന്ന്. 24:21 അടുത്ത രണ്ട് പാർട്ടീസ് യെരുശലേമിലെ ശുശ്രൂഷയെല്ലാം വിട്ടിട്ട് എമ്മാവൂസിന് പോവാ, നമുക്കറിയാം. ഞാൻ അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യണ്ട. ഇവന്മാരുടെ ഒരു ഡയലോഗ് ഉണ്ട് യേശുവിനോട്, നമ്മളാണെ കരഞ്ഞു പോകാടിരുന്ന് 3.5 വർഷം കൊണ്ടു നടന്ന് രാവും പോലും പഠിപ്പിച്ചതാ. വായിച്ചേ.
ഞങ്ങളോ അവൻ ഇസ്രയേലിനെ വീണ്ടെടുപ്പാനുള്ളവൻ എന്ന് ആശിച്ചിരുന്നു.
എന്ത് ചെയ്തിരുന്നു? എല്ലാരും ഉണ്ടോ അവിടെ? എല്ലാം എന്ത് ചെയ്തിരുന്നു? ആശിച്ചിരുന്നു. നമ്മൾ പറഞ്ഞല്ലേ വെറും ആശ. ഞങ്ങൾക്കൊരു വെറും ആശ ഉണ്ടായിരുന്നു എന്നറിയാവോ? ആരോടെ ഈ പറയുന്നേ? കർത്താവിനോട് ഇവന്മാർ പറയുക, ഞങ്ങൾക്കൊരാശയുണ്ടായിരുന്നു. ആരാ? യേശു കർത്താവ് ഇസ്രായേലിനെ വീണ്ടെടുപ്പാൻ. നിങ്ങൾ ആ ടോൺ ശ്രദ്ധിക്കണേ, ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവൻ എന്ന് ആശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ടത് 3 ദിവസം, ഇനിയൊന്നും നടക്കത്തില്ല. ഇവന്മാരെ നോക്കോണേ, ഇനി കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാരടുത്ത് എനിക്കത് വിഷമാകട്ടോ അത് കണ്ടിട്ട്. 24:37 വായിച്ചാട്ടെ, നമുക്ക് പരിചയമുള്ള പേപ്പർ വാങ്ങാം. 24:37 കർത്താവിന്റെ സഹിഷ്ണുത എത്ര ഭയങ്കരമായി അവരെ കൊണ്ടു നടന്നേ. അവർ ചാപ്റ്റർ 24:37 കർത്താവ് ഇടയ്ക്ക് ഒന്ന് പ്രത്യക്ഷനാകാം. നിങ്ങൾ വാക്ക് ശ്രദ്ധിച്ച് നോക്കണം.
അവർ ഞെട്ടി ഭയപ്പെട്ടു, ഒരു ഭൂതത്തെ കാണുന്നു എന്ന് അവർക്ക് തോന്നി.
കണ്ടോ, ഇപ്പൊ ഇത്ര നേരം മറ്റവന്മാരെ പരീക്ഷന്മാരും ശാസ്ത്രിമാരും നീ ബലസുബലിനെ കൊണ്ടെന്നൊക്കെ പറയാം. ഇതാർക്കാ തോന്നുന്നേ? ആര് ഭൂതാന്ന് തോന്നുക? യേശുവിനെ കണ്ടിട്ട് ഭൂതമാണെന്ന് തോന്നുന്നുണ്ട് ശിഷ്യന്റെ അവസ്ഥ. അവൻ ശിഷ്യനാണോ? യേശുവിനെ കണ്ടിട്ട് ടെറിഫൈഡ് ആൻഡ് ഫ്രൈറ്റഡ്, സപ്പോസ് ദാറ്റ് സീൻ എ സ്പിരിറ്റ്. എന്നിട്ട് കർത്താവിന് നീ ഭൂതമെന്ന് വിളിച്ചില്ല, പക്ഷെ കർത്താവിന് മനസ്സിലായി. അടുത്ത കർത്താവ് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഒന്ന് വായിച്ചേ, താഴെ വായിച്ചേ.
അവൻ അവരോട്, നിങ്ങൾ കലങ്ങുന്നത്
എന്താ?
നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നതും എന്ത്?
എന്തിനാ കലങ്ങുന്നേ? അടുത്തത്,
ഞാൻ തന്നെയാകുന്നു എന്ന് എന്റെ കൈയും കാലും നോക്കി അറിയാം. എന്നെ തൊട്ടു നോക്കുവേൻ, എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന് മാംസമില്ലല്ലോ എന്ന് പറഞ്ഞു.
കണ്ടോ, കർത്താവ് പറയാണ് ഞാൻ ഭൂതമല്ലെന്ന്, ഞാൻ ഭൂതമല്ലെന്ന്. കർത്താവിന്റെ അവസ്ഥ നല്ല ചോദിക്കും. എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയും നമ്മളാണെ പറഞ്ഞാൽ, ഇനി നിങ്ങൾ ഞങ്ങളുടെ ശിഷ്യരും അല്ല, നിങ്ങളെ ഇനി ഒരു പരിപാടിക്കുമില്ല. മൂന്നര വർഷം രാത്രിയും പകലും കൊണ്ടു നടന്ന് ഉള്ള ഉപമയും കഥയും അല്ല ഉപമയും വ്യാഖ്യാനവും സകലതും പഠിപ്പിച്ചിട്ട് ഇനി പരിശുദ്ധാത്മ വരുമ്പോൾ ബാക്കി പഠിപ്പിക്കുന്നവരോട് പറയാതെ ഞാൻ ഭൂതമല്ല. കർത്താവ് അടുത്ത് എന്നാ ചെയ്തെന്ന്, സോ ബ്യൂട്ടിഫുൾ. 24:44, ഇനി അവസാനം വേറൊരു വഴിയില്ല, ഇവരെ കൈവിടത്തില്ല കേട്ടോ, വിളിച്ചോനെ ദൈവം കൈവിടത്തില്ല. 24:44,
പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്, മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം എന്നുള്ളത്.
പിന്നെയും പറഞ്ഞു കണ്ട കർത്താവ്, പിന്നെയും അവരുടെ സങ്കീർത്തനങ്ങളും പ്രവാചക കർത്താവിന്റെ അവസ്ഥ നല്ല ചെയ്യും. പിന്നെയും തുറന്നിട്ട് പഠിപ്പിക്കുക അവരെ. അടുത്ത വാക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, വായിച്ചാട്ടെ.
തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു.
കണ്ടോ, കണ്ടോ, എല്ലാവരും കണ്ടല്ലോ അല്ലെ കർത്താവിന്റെ സഹിഷ്ണുത. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് എന്ത് ചെയ്തു? അവരുടെ ബുദ്ധി തുറന്നു. മറ്റവരെ മണ്ണൂത്തി എന്നൊക്കെ വിളിച്ചെങ്കിലും അവന്റെ കൂടെ താമസിക്കാൻ പോയി. ഇവരുടെ ബുദ്ധിയെ തുറന്നിട്ട് രണ്ടു പ്രാവശ്യം ഒരു കാര്യം ചെയ്യുന്നുണ്ട്, അതുകൂടെ വായിക്കാം. 24:50-51 പോവുക കേട്ടോ, കർത്താവ് എല്ലാ ശുശ്രൂഷയും കഴിഞ്ഞ് പോവുക. അവസാനം എന്നാ ചെയ്തേ?
അനന്തരം അവൻ അവരെ ബെഥാനിയോളം കൂട്ടിക്കൊണ്ടുപോയി, കൈ ഉയർത്തി അവരെ
അനുഗ്രഹിച്ചു. അവൻ അവരെ, കർത്താവിനെ കാണുന്നുണ്ടോ? അവൻ അവരെ അനുഗ്രഹിക്കുക. അനുഗ്രഹിച്ചു കേട്ടോ, കർത്താവ് അനുഗ്രഹിച്ച അനുഗ്രഹിച്ചതാ. പിന്നെ അടുത്തത്,
അവരെ അനുഗ്രഹിക്കയിൽ അവൻ അവരെ വിട്ടുപിരിണ്ടോ?
കർത്താവ് എങ്ങനെ വിട്ടുപോയെന്നറിയോ? അനുഗ്രഹിച്ചോണ്ടാ പോയത്. ഇതാ കർത്താവ്. കേരളത്തിലെ പാട്ടുകാരൻ പണ്ട് പാടി, പാപികളുടെ വിപരീതത്തെ എല്ലാം സഹിച്ച കുഞ്ഞാടെ, കോരിപ്പാനല്ല ക്ഷമിപ്പാനുള്ള ശക്തി എനിക്ക് നീ നൽകണമേ. പാപികളുടെ വിപരീതത്തെ എല്ലാം സഹിച്ച കുഞ്ഞാടെ, പാപികളുടെ വിപരീതത്തെ എല്ലാം സഹിച്ച കുഞ്ഞാടെ, കോപിപ്പാനല്ല ക്ഷമിപ്പാനുള്ള ശക്തി എനിക്ക് നൽകുവേ. ഇത്ര അർത്ഥം നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾക്ക് കഷ്ടങ്ങളും രോഗങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷെ പാപികളുടെ വിപരീതത്തെ എല്ലാം സഹിച്ച കുഞ്ഞാടെ, കോപിപ്പാനല്ല ഇറിറ്റേറ്റഡ് ആകാനല്ല ഫ്രസ്ട്രേറ്റഡ് ആകാനല്ല ചോദ്യങ്ങൾ ചോദിക്കാനല്ല, കർത്താവേ എന്നെ നിന്റെ പുത്രനായ യേശുവിനെ പോലെ ആക്കി തീർക്കണമേ. നമുക്ക് കടന്നു വരാം ഹെബ്രായ ലേഖനം 6:11-12 വാക്യങ്ങളിൽ. അവര് ദൈവസഭയെ ഒത്തിരി സഹായിച്ച ഒരു ചർച്ചയായിരുന്നു ഹെബ്രായ സഭ. അവരോട് പറയാണ്, ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും ശുശ്രൂഷിച്ചതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നുകളാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല കേട്ടോ, അനീതിയുള്ളവനല്ല ദൈവം. എന്നിട്ട് അടുത്ത വാക്യം പറയുകയാണ്, എന്താണ്?
എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ,
ശ്രദ്ധിച്ചു വായിക്കണം ഓരോ വാക്യങ്ങളും. എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ
പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു.
മടുത്തോ? ശരിക്കും ആത്മീയ ജീവിതം മടുത്തോ? ഇച്ചിരിയൊക്കെ മടുത്തിട്ടുണ്ടല്ലേ. പക്ഷെ കർത്താവിന്റെ വചനം പറയുകയാണ് ല്ലയോ, എന്താണ്, എന്താ വായിച്ചേ? ഹെബ്രാറിന്റെ 11. ആകയാൽ നിങ്ങൾ മന്ദത ആയി പോകല്ലോ കേട്ടോ, ഞാൻ എന്നോട് തന്നെ പ്രബോധിപ്പിക്കുക, മന്ദതയുള്ളവരാകാതെ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ എന്ത് ചെയ്യണം? ഉത്സാഹം കാണിക്കണം കേട്ടോ. അവസാനം ഒരുപോലെ എന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കം, നിങ്ങളുടെ തുടക്കം എങ്ങനെയാണ് ദൈവത്തിനറിയാം, എന്റെ തുടക്കം ദൈവത്തിനറിയാം. നമ്മൾ ആദ്യം കാണിച്ച ഉത്സാഹം അവസാനത്തോളം കാണിക്കണം. എന്നിട്ട് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ലോകത്തെ ജയിച്ചത് നമ്മുടെ വിശ്വാസമാണ്, പക്ഷെ അതിനോട് ചേർന്നൊരു കാര്യം ഇവിടെ വർക്ക് ചെയ്തെങ്കിലേ വാഗ്ദത്തങ്ങളെ അവകാശമാക്കാൻ കഴിയത്തുള്ളൂ. വായിച്ചാട്ടെ.
അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയും.
വിശ്വാസത്താലും ശ്രദ്ധിച്ചാണേ, വിശ്വാസത്താലും ദീർഘക്ഷമയാണ്. നമ്മൾ ഒത്തിരി ടീച്ചിങ്സ് ഒക്കെ ഉണ്ട് വിശ്വാസത്താൽ, തീർച്ചയായിട്ടും. പക്ഷേ വിശ്വാസത്താലും, ഞാൻ ചോദിക്കട്ടെ, ദൈവം നമ്മൾ വിശ്വസിച്ച കാര്യങ്ങളെല്ലാം ഇടിപിടി ഇടിപിടി പെട്ടെന്ന് തന്നിരുന്നെങ്കിൽ നമ്മൾ ഒത്തിരി ശരിയായിട്ടില്ല, ഇത് നമ്മൾ ഇത്രയും ശരിയാകത്തില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരം. ആരാണ് വാഗ്ദത്തങ്ങളെ അവകാശമാക്കിയത്? അബ്രഹാമിന് പ്രോമിസ് കിട്ടി, അബ്രഹാമിന് പ്രോമിസ് കിട്ടി. പക്ഷേ അബ്രഹാമിന് പ്രോമിസ് കിട്ടിയതിന്റെ അടുത്ത വർഷം ഇസാക്ക് ഉണ്ടായിരുന്നെങ്കിലോ? നമ്മൾ അങ്ങനെ ചിന്തിച്ചു പോയി. അബ്രഹാം ഒരിക്കലും വിശ്വാസികളുടെ പിതാവെന്നൊന്നും അറിയപ്പെടുന്നു. പക്ഷെ അബ്രഹാമിന്റെ ആ വാഗ്ദത്തത്തിനും ആ വാഗ്ദത്ത നിവൃത്തി ഇടയ്ക്കുള്ള സമയമുണ്ട്. ശ്രദ്ധിക്കണേ, ഇത് ഇച്ചിരി എളുപ്പമല്ല കേട്ടോ. എളുപ്പമാണോ? നമ്മൾ ദൈവത്തോട് ചോദിക്കും, ദൈവം എന്തു പറ്റി, കർത്താവ് എന്താണ് വിഷയം? നമ്മൾ ചോദിക്കുക ദൈവത്തോട്. ദൈവം തന്ന വാഗ്ദത്തങ്ങളെ നിവർത്തിപ്പാൻ ദൈവം ശക്തന, ദൈവം ശക്തന. ഞാൻ അങ്ങനെ തന്നെ പറയും. ആർക്കെങ്കിലും സംശയമുണ്ടോ? സാറാ ചിരിച്ചപ്പം കർത്താവ് ഒറ്റ ചോദ്യം ചോദിച്ചു, സാറാ നീ ചിരിച്ചോ? അവൾ എന്നാ പറഞ്ഞു? ഹേ, യഹോവയിൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? വിശ്വാസികളും കുറച്ചായ സമയത്ത് നമ്മുടെ ഉള്ളിൽ ചെറിയ ചിരിയൊക്കെ വരുന്നുണ്ട്. സാറാമാരോടും അബ്രഹാമാരോടും കർത്താവ് ചോദിക്കാനുള്ള ചോദ്യം ചെയ്യുക, സാറാ അബ്രഹാം, യഹോവയ്ക്ക് കഴിയാത്തതായിട്ടൊന്നുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ ആ യാത്രയിലാണ് അബ്രഹാമിനെ ദൈവം തന്റെ കരങ്ങളിൽ പണിതെടുത്ത്. ഞാൻ ചോദിക്കട്ടെ, വാട്ട് അബൌട്ട് ജോസഫ്? നമ്മൾ ദൈവത്തെ ചോദിക്കുക, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ ഇങ്ങനെ അല്ലേ? പക്ഷേ ഞാൻ പറഞ്ഞു, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മൾ പുറമെ ചോദിക്കുക. ചില സമയത്ത് ചിന്തകൾ വരും, അത് ഞാൻ പറയാം. അതിനെ ഇടിക്കണം. പിശാച് കൊണ്ടുവരുന്ന ചിന്തയുണ്ടാകും, ജഡം കൊണ്ടുവരുന്ന ചിന്തയുണ്ടാകും. അതിനെ വചനത്താൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, കട്ട് ചെയ്യണം. ഞാൻ ആവർത്തിക്കുകയാണ്, ഈ സഭയിൽ ഞാൻ ആവർത്തിച്ച് പല പ്രാവശ്യം ആവർത്തിക്കുക, ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള, നിന്നെക്കുറിച്ചുള്ള ഒരു പദ്ധതി, ഒരു ഉദ്ദേശവും ദൈവം തന്റെ പുസ്തകത്തെ കുറിച്ച് വെച്ചിട്ടുണ്ട്. അത് നിവൃത്തിയായതിന് ശേഷമേ നിങ്ങൾ ഇവിടുന്ന് പോകത്തുള്ളൂ. ഹല്ലേലൂയ. നിവൃത്തിയാവുന്ന നോക്കിട്ട് നമ്മൾ നോക്കിട്ട് ഓ, നിവൃത്തിയാവുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. എന്തും ആയിക്കോട്ടെ, ഞാൻ വലിയ കാര്യങ്ങളോ ചെറിയ കാര്യങ്ങളോ ഒന്നുമല്ല പറയും. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ജോസഫിന് കണ്ട സ്വപ്നം, ജോസഫിനെ നമ്മൾ കുറച്ച് വർഷം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കത്തില്ല. മുടിയും വെട്ടാതെ താടിയും പിടിക്കാതെ ഒരു പ്രാകൃത രൂപം. നമ്മൾ വിചാരിക്കുക സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾ, നമ്മൾ പറയും ആദ്യം പോയി തലമുടി വെട്ടിച്ചിട്ട് വാടും, പിന്നെയല്ലേ സൂര്യനും ചന്ദ്രനും 12 നക്ഷത്രങ്ങളും. കൂടെ കിടക്കുന്നതിന് പോലും വിശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ദൈവം ഒരാളെ കുറിച്ചൊരു ചിന്ത ദൈവത്തിന്റെ മനസ്സിലുണ്ടെങ്കിൽ, നിയമിക്കപ്പെട്ട നാളിൽ ഒന്നുമില്ലാതിരിക്കുമ്പോൾ ദൈവം അത് കുറിച്ചു വെച്ചെങ്കിൽ ദൈവം അത് നിവർത്തിപ്പാൻ വിശ്വസന. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ആളെ ദൈവത്തിനൊന്ന് പണിതെടുക്കണം. ഇതാണ് വിഷയം. ദൈവത്തിന്റെ പദ്ധതി നിവർത്തിപ്പാനുള്ള വ്യക്തിയെ ദൈവത്തിനൊന്ന് പണിതെടുക്കണം. അതെങ്ങനെയാ പണിയെന്ന് ചോദിച്ചാൽ, നമ്മൾ പറഞ്ഞു, നമ്മളെല്ലാം നമ്മൾ ചുമ്മാ പാടും, മെനേനമെന്നെ ഭയങ്കര ഈസിയാ പാടാൻ. മെനയാണ് എന്നെ പണിയാണ്, നമ്മൾ വീസ് കിട്ടിയിട്ട് ഭയങ്കര പാട്ട് പാടും. പക്ഷെ മെനയുകയും പണിയുകയും ചെയ്യുന്ന ഇച്ചിരി പാടാം. പക്ഷെ നമ്മള് പിറുപിറുക്കാതെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. കർത്താവേ, ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു തരിക, ഞാൻ എന്നെ തന്നെ തിരുവുമ്പാകെ ഏൽപ്പിച്ചു തരിക. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വേറൊരാളെ നോക്കി കമ്പയർ ചെയ്യരുത്. ദൈവത്തിന് ഒട്ടും ഇഷ്ടമില്ല. ദൈവം എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ഭയങ്കര യൂണീക്കാണ്. അത് ലോകത്തിൽ വേറൊരാൾക്ക് കോപ്പി അടിക്കാൻ പറ്റത്തില്ല, എനിക്ക് വേറൊരാളെ കോപ്പി അടിക്കാനും പറ്റത്തില്ല. എനിക്ക് ഞാനാകാനേ പറ്റത്തുള്ളൂ, നിങ്ങൾക്ക് നിങ്ങളാകാനേ പറ്റത്തുള്ളൂ. ദൈവത്തിന് മുന്നിൽ ചെറുതും വലുതും ഒന്നുമില്ല. ദൈവം ഉദ്ദേശിച്ച പർട്ടിക്കുലർ കാര്യം ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കാനായിട്ട് നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കേണ്ട ആവശ്യം ദൈവത്തിനുണ്ട്. ശ്രദ്ധിച്ചേക്കണേ, ശുദ്ധീകരിക്കേണ്ട ആവശ്യം. പണ്ടാൾ പറഞ്ഞ പോലെ ഈ കുശവന്റെ ആലയത്തിൽ ചെല്ലുമ്പോഴത്തേനെ മണ്ണ് കുഴച്ചിട്ട് ചുമ്മാ അങ്ങ് ഉണ്ടാക്കുമല്ല. പണ്ടാൾ പറഞ്ഞു, ഇത് വെച്ച് എന്ത് ചെയ്യും, ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കും. ഈ കറക്കം എന്തിനാണെന്നറിയോ, ഈ കറക്കത്തിനിടയിൽ വെള്ളം തൊട്ടിട്ട് ഇങ്ങനെ ഒന്ന് തൊട്ടുവിടും. ഈ കറക്കത്തിനിടയിലാണ് ഷെയ്പ്പ് വരുന്നത്. പ്രൈസ് ലോർഡ്. എന്നിട്ട് ചോദിച്ചത് ദൈവം എന്നെ എന്തിനായിട്ട് കറക്കുന്നത്? കറക്കത്തിനിടയിലാണ് ഷെയ്പ്പ് വരുന്നത്. ദൈവം പ്രാർത്ഥിക്കുന്നതോന്ന് പറയാ, പ്രാർത്ഥിച്ചിട്ട് ദൈവം ഉത്തരം അല്ലെന്നില്ലെന്ന് തോന്നുന്നുണ്ടോ? വലിയ അനുഭവങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നുണ്ടോ? എങ്കിലും പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളോട് ഞാൻ പറയുക, നിങ്ങൾ ആത്മീയമായിട്ട് പുറകോട്ട് പോവല്ല, നിങ്ങൾ ആത്മീയമായിട്ട് വളരുക. പ്രൈസ് ദ ലോർഡ്. എന്നാ ചിലപ്പോൾ നമുക്ക് തോന്നില്ല ഞാൻ ആത്മീയമായിട്ട് ഭയങ്കര അടിവെച്ചടിവെച്ച് പോവാന്ന്. അവരോട് ഞാൻ പറയുന്നു, നിങ്ങൾ താഴോട്ട് പോവുക. കാരണം നമ്മുടെ സ്കെയിലല്ല ദൈവത്തിന്റെ സ്കെയില്. ദൈവത്തെ ആഴത്തിൽ മനസ്സിലാക്കുക. ഇവിടെ പറയുന്നു, അങ്ങനെ നിങ്ങൾ വിശ്വാസത്താലും. ഇപ്പൊ നമ്മൾ ദൈവത്തോട് ചോദിക്കുന്ന സമയം, ദൈവം ആ സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നു ആ സമയം, ദൈവം ആ സമയം ഒന്ന് വെളിപ്പെടുത്തി. അതുകൊണ്ടാണ് പ്രവാചകന്മാർക്ക് ഇത്ര ഡിമാൻഡ്. ആ സമയം ഒന്ന് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അങ്ങ് സ്വസ്ഥമായിട്ടിരിക്കാമല്ലോ. സമയം വെളിപ്പെടുത്തത്തില്ല. അതിന് ദീർഘക്ഷമ. അതുകൊണ്ടാണ് ബൈബിളിൽ ഒരു വാക്യമുണ്ട്, നിങ്ങൾ അറിയാവുന്നവരോട് ചേർന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, പരീക്ഷ സാക്കിയിരുന്ന മനുഷ്യൻ എല്ലാരും പറഞ്ഞില്ല, ഭാഗ്യവാൻ. അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് താൻ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്ത ജീവികിരീടം പ്രാപിക്കും. വിശ്വാസത്തോടുകൂടെ ദീർഘക്ഷമ സഹിഷ്ണുത വർക്ക് ചെയ്തെങ്കിലേ, അത് ക്രിസ്തുവിന്റെ ഒരു ഭാവമാണെന്ന് ഞാൻ പറഞ്ഞു. ദൈവത്തിന്റെ വചനം എബ്രായ ലേഖനം, സോറി, യാക്കോബിന്റെ ലേഖനം 5:7-11 വാക്യങ്ങളിൽ യാക്കോബ് അപ്പോസ്തലൻ സഭ എന്താണ് പഠിപ്പിക്കുന്നത്? നമുക്ക് ഒരു പാഠമായിരിക്കട്ടെ അത്.
എന്നാൽ സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരിക്കുവിൻ.
കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരിക്കണം. അന്നാ സമയം എന്ന് പറഞ്ഞാത്തെ. അടുത്തത്,
കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ബലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളും ദീർഘക്ഷമയോടെ ഇരിക്കണം.
അന്താ വാക്യം ശ്രദ്ധിക്കണം കേട്ടോ. വചനത്തിന്റെ ബൈബിളിൽ എല്ലാം ഇമ്പോർട്ടന്റ്. നമ്മൾ ചുമ്മാ വായിച്ചു വിടരുത്. എന്നാൽ സഹോദരന്മാരെ, ദീർഘക്ഷമയോടെ ഇരിപ്പിൻ. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ബലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും, ഈ മുൻമഴയും പിന്മഴയൊക്കെ നിങ്ങൾ വില്ലേജിൽ പോയി നോക്കണം, അത് മുഴുവൻ ഉഴുത് മറിച്ചിട്ടിരിക്കുക. അവർ കാത്തിരിക്കുക മഴയ്ക്ക് വേണ്ടി. ഇതുപോലെ കാത്തിരിക്കാനാ പറയും. മുൻമഴയും പിന്മഴയും കിട്ടുവോളം എങ്ങനെ കാത്തിരിക്കണം? എങ്ങനെ കാത്തിരിക്കണം പറഞ്ഞട്ടെ? ദീർഘക്ഷമയോടെ കാത്തിരിക്കണം. അടുത്ത വചനം വായിച്ച
നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുകയും.
കണ്ടോ, നമ്മുടെ ഞാൻ എന്ത് പറയും? നിങ്ങളുടെ ഹൃദയം, നമ്മൾ നമ്മോട് തന്നെ പറയണം, നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യണം? സ്ഥിരമാക്കുവിൻ, സ്ഥിരമാക്കുവിൻ. അടുത്തത്,
കർത്താവിന്റെ പ്രത്യക്ഷത സമീപിച്ചു.
അടുത്ത വചനം നമുക്കറിയാവുന്ന കാര്യമാണ്. ഇവിടെ പറയുന്നു കർത്താവിന്റെ സഹിഷ്ണ. അതിന്റെ 10-ാമത്തെ വാക്യം വായിച്ചേ.
സഹോദരന്മാരെ,
ഇത് ശ്രദ്ധിക്കണേ, സഹോദരന്മാരെ, കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി എന്ത് ചെയ്യുവിൻ? വിചാരിച്ചോളൂ. കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായിട്ട് നമ്മളോട് പറയുക. വിചാരിക്കുന്ന പറഞ്ഞാൽ നമ്മളൊന്ന് പഠിക്കണം. ജോസഫിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ജോസഫ് നമ്മൾ ആലോചിച്ചു, എന്താ ചെയ്ത? ഒന്നും ചെയ്ത വേണ്ട, ദൈവത്തോട് ചോദിക്കുന്നു, ദൈവം ഞാൻ ചെയ്യാത്ത തെറ്റിനല്ലേ ഞാൻ ചിരിച്ചു അനുഭവിക്കുന്നത്. പക്ഷെ അവസാനം ജോസഫ് പറയുന്നുണ്ട്, സൗരന്മാരെ കുഴപ്പമൊന്നുമില്ല, ഇത് ദൈവത്തിന്റെ കൈയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഞാനിവിടെ ഈ ഇതിലൂടെ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ നമ്മളെല്ലാം നശിച്ചു പോയേനെ. യാക്കോബിന്റെ കാര്യമോ, 20 ഇട്ട് കറക്കിയത്. പക്ഷെ 20 കഴിഞ്ഞപ്പോൾ യാക്കോബ് നമുക്കറിയാം ഇതെന്തെന്നറിയോ, ദൈവത്തിന്റെ പദ്ധതി എന്നാണെന്നറിയോ? യാക്കോബ്, അബ്രഹാം, ഇസാക്ക്, യാക്കോബ് വന്നിട്ട് യൂദ വരണം. യൂദയുടെ ആ ഒരു ഇതിൽ ആര് വരണം? ക്രിസ്തു വരണം. ഇതാ ദൈവത്തിന്റെ പദ്ധതി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ക്രിസ്തുവിലേക്ക് കൊണ്ടുവരണമെന്നുള്ളതാണ് ദൈവത്തിന്റെ പദ്ധതി. രോഗമാണോ, ദൈവം സൗഖ്യമാക്കും. പക്ഷേ അത് നമ്മളെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവ പദ്ധതി പൂർത്തിയായി. പ്രൈസ് ദ ലോർഡ്. എല്ലാം ക്രിസ്തുവിനെ, ക്രൈസ്റ്റ് അല്ലെങ്കിൽ ക്രിസ്തുവിനോട് ചേർന്ന് വരുന്നതാണ്. ക്രിസ്തുവിലേക്കാണ് നമ്മളെ അത് നയിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, വചനം വചനമായിട്ട് തന്നെ പറയുക, യേശു കർത്താവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാരുടെ യേശു കർത്താവ് ഉള്ള പടകിൽ കൊടുങ്കാറ്റ് അടിച്ചോ? അടിച്ചില്ല. ഒത്തിരി ആൾക്കാർ പഠിപ്പിക്കുന്നത് യേശു കർത്താവ് നിന്റെ പടകിൽ കയറിയാൽ കൊടുങ്കാറ്റ് അടിക്കത്തില്ലെന്ന്. നമ്മൾ പറയുന്നു കൊടുങ്കാറ്റ് അടിക്കും, പക്ഷെ മുങ്ങി പോകത്തില്ലെന്ന്. പ്രൈസ് ദ ലോർഡ്. അക്കരെ എത്തു. ഇതെന്തിനാ കൊടുങ്കാറ്റ് അടിച്ച്? കൊടുങ്കാറ്റ് അടിച്ച് ഈ ഉമ്മാര് കുറെ തണ്ടും വലയും വലിച്ചിട്ട് കുറെ കഷ്ടപ്പെട്ട് കണ്ട് ദൈവത്തിന് സന്തോഷിക്കാനാണോ? അല്ല. ഈ കടന്ന് ഉറങ്ങുന്ന ആളെ ഇതിനെല്ലാം സൃഷ്ടിച്ചതാണെന്നൊരു വെളിപ്പാട് കൊടുക്കാൻ വേണ്ടിയാ കൊടുങ്കാറ്റ് അടിച്ചത്. പ്രൈസ് ദ ലോർഡ്. എന്തിനാ അപ്പം തീർന്നു പോയെ? എന്തുകൊണ്ടാ ഫുഡില്ല? ഞാൻ 3 കഴിഞ്ഞപ്പോ 3 ദിവസം വിശന്നിരുന്നിട്ട് ഇവരുടെയൊക്കെ വിശപ്പ് കണ്ട് ദൈവം, നോ, ഒരു ചെറുക്കം കൊണ്ടുവന്നു. എന്തിനാണെന്നറിയോ? ഞാൻ ജീവന്റെ അപ്പമാണെന്ന് ഇവന്മാരെ പഠിപ്പിക്കണ ഇതിലൂടെ ഈ മൂന്ന് ദിവസം ഇവന്മാര് പട്ടിണി ഇരുന്ന് ദൈവവചനം കേട്ട് പിന്നെ കൊട്ടം ചുമന്നിട്ട് പോയെങ്കിൽ ഇവന്മാർക്ക് പിടികിട്ടുള്ളൂ ഞാൻ ജീവന്റെ അപ്പമാണ്. ഇതാണ് ദൈവത്തിന്റെ പാഠം. ലാസറിനെ എന്തിനാ, ലാസർ എന്തിനാ മരിച്ചത്? നമ്മൾ ന്യായമായിട്ട് ചിന്തിച്ചേ, ഈ സഹോദരിമാർ എത്ര കരയിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ആ സഹോദരിമാർ എന്തൊരു കരഞ്ഞു കാണും. നാലേ ചോദിച്ചു, ഒരു സഹോദരന് അപ്പന്റെ അമ്മയുടെ കാര്യമൊന്നും പറഞ്ഞില്ല, കരഞ്ഞു 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 കരഞ്ഞു. ദൈവം അത് കണ്ടിട്ട് ഹാ സന്തോഷം, നിങ്ങൾ കരയുന്നതിന് ഒന്നും യേശു കൂടെ കൂടി എന്ന് കരഞ്ഞു. അന്ന് നമ്മൾ പറയണ്ടേ, കർത്താവെ സമയത്തിന് വരണ്ടേ, സമയത്തിന് വന്ന് അവനെ പ്രാർത്ഥിച്ച് സൗഖ്യമാക്കിയിരുന്നെങ്കിൽ ഈ പെട്ടി മേടിക്കേണ്ടത് ഈ ചെലവിന്റെ ആവശ്യമുണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യവന്മാരെ പഠിപ്പിക്കണം, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്ന് പഠിക്കാൻ വേണ്ടിയാ ഇതിലൂടെ കടന്നുപോയെ. ജൈറോസിന്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാ. ഇച്ചിരിയുടെ സ്പീഡിൽ നടന്ന് നമ്മൾ പറഞ്ഞല്ലോ, ഒരു സൈക്കിള് അല്ലെങ്കിൽ അന്നത്തെ ഒരു റിക്ഷാവണ്ടി ആരെങ്കിലും വലിച്ചു ചേച്ചു അടിച്ചു വിട്ട് അവിടെ കൊണ്ടു ചേച്ചത് സൗഖ്യമാകത്തില്ലായിരുന്നോ? ഇതെല്ലാം കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ വിശ്വസിപ്പാൻ ഇടയാകുമല്ലോ. എന്തുകൊണ്ടാ കാനാവിലെ വീട്ടിലെ വീഞ്ഞ് തീർന്നുപോയെ? കാനാവിലെ വീട്ടിലെ വീഞ്ഞ് തീർന്നുപോയതിന്റെ പിന്നിലും ദൈവത്തിന്റെ ഉദ്ദേശം ഉണ്ടായിരുന്നു. അന്ന് അവിടെ വീഞ്ഞ് തീർന്നില്ലായിരുന്നെങ്കിൽ ആ വീടിന്റെ കാര്യം ഇന്ന് നമ്മൾ പറയത്തില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ വീട്ടുകാരൻ ഇവിടെ ഉണ്ടെങ്കിൽ അയാൾ സന്തോഷത്തുള്ളിച്ചാണ് അയാൾ 100 പ്രാവശ്യം സ്തോത്രം പറഞ്ഞത്, കർത്താവേ എന്റെ വീട്ടിൽ അന്ന് വീഞ്ഞ് തീർന്നു പോയതിനാ സ്തോത്രം. കാരണം അനേക തലമുറയായിട്ട് ആൾക്കാർ എന്റെ വീട്ടിൽ നടന്ന അത്ഭുതം പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുക, അത് മാത്രമല്ല തന്റെ മഹത്വം അവിടെ വെളിപ്പെടുത്തുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ചിലത് തീർന്നു പോയതിനായിട്ട് ദൈവത്തിന്റെ സ്തോത്രം പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ചിലതൊക്കെ ലേറ്റ് ആകുന്നതിനായിട്ട് ദൈവത്തിന് സ്തോത്രം, അതിലൂടെ നിന്റെ മഹത്വം വെളിപ്പെടുത്തിയതിനായിട്ട് ഞാൻ ദൈവമേ നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ ഞങ്ങളുടെ ലക്ഷ്യം നിന്റെ മഹത്വം അത്ര, ഞങ്ങളുടെ ലക്ഷ്യം നിന്റെ മഹത്വം. അതുകൊണ്ടാണ് കർത്താവിന്റെ വരവിനോട് ബന്ധപ്പെട്ട് പറഞ്ഞത് അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നത്. കേട്ടില്ല, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നത് ഭാഗ്യവാനല്ല, നിങ്ങൾ വചനം മാറ്റി പറയരുത്. ഹോ എവിടെ എത്തി അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ? രക്ഷ പ്രാപിക്കുന്നുവല്ല, എന്താ രക്ഷിക്കപ്പെടും, രക്ഷിക്കപ്പെട്ടു രക്ഷിക്കണം. നമ്മൾ ആരെങ്കിലും ബൈബിൾ പറയുന്നു അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് പുത്രൻ നമ്പുരാമെന്ന് പറഞ്ഞതാണ്. സഹിച്ചു നിൽക്കുന്നതിനെ കണ്ട് നമ്മൾ ചോദിക്കില്ല കേട്ടോ, പ്രാർത്ഥനയൊക്കെ കുറവല്ലേ, ചോദിക്കരുത് കേട്ടോ. ഈടെയായിട്ട് ഇച്ചിരി ബൈബിൾ വായനയൊക്കെ കുറവാണ്, ഒന്നുമല്ല. അവൻ അവസാനത്തോളം സഹിച്ചു നിൽക്കുക, അവനെ ദൈവം തന്റെ കരങ്ങളൊരു മാനപാത്രമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അവനെ കാണുമ്പോൾ രണ്ട് അല്ലേലൂയ പറഞ്ഞു. ഈ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, അത് മറ്റൊരു വിഷയമാണ്. ദൈവം നമ്മളെ സൗഖ്യമാക്കാൻ വിശ്വസ്തനാണ്, അത് അതിന്റെ മറ്റേ സൈഡാണ്. പ്രിയമുള്ള ഹെബ്രായ ലേഖനം തന്നെ 10-ാം അധ്യായത്തിന്റെ 36-ാം വാക്ക്, നമുക്ക് പരിചയമുള്ള വാക്യങ്ങൾ. അവരുടെ വീട്ടു സാമാനങ്ങളും സ്വഭാവം കമ്പ്യൂട്ടറും ലാപ്ടോപ്പും, ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ അവന്റെ മൊബൈലും അവന്റെ എന്നാ പറഞ്ഞ മൈക്രോവേവ് ഓവനും ഫ്രിഡ്ജും എല്ലാം എടുത്തുകൊണ്ട് പോയി. നമ്മളെ പ്രാർത്ഥിപ്പിക്കാൻ വിളിച്ചു. നിങ്ങളുടെ ഞങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ, വേറൊരു വീട്ടിലാണെന്ന് നോക്കട്ടെ. സുവിശേഷത്തെ പ്രതി നമ്മുടെ പ്രിയപ്പെട്ട ലാപ്ടോപ്പും പോട്ടെ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മൊബൈലും നമ്മുടെ വാട്സപ്പും അതും ഒക്കെയുള്ള സാധനമൊക്കെ സുവിശേഷപ്പെടുത്തി കട്ടുകൊണ്ട് പോയി. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വന്നിട്ട് പറയുക, സഹോദരങ്ങൾ ഇതിൽ എന്ത് ചെയ്യണം? സന്തോഷിക്കണം. സന്തോഷിക്കാമോ സഹോദര? എനിക്ക് ബാക്കി പോകുന്നൊരു കുഴപ്പമില്ല, പക്ഷെ എന്റെ മൊബൈൽ ഇല്ലാതെ എനിക്കൊരു 5 മിനിറ്റ് പോലും എനിക്ക് എന്ത് ചെയ്യാം, ഇരിക്കാൻ പറ്റത്തില്ല. പക്ഷെ അവരങ്ങനെയല്ലായിരുന്നു. സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഒരു ഉത്തമ സമ്പത്തുണ്ടെന്നറിഞ്ഞ സമ്പത്തുകൾ കൊണ്ടുപോയപ്പോഴും അവർ സന്തോഷത്തോടെ സഹിച്ചു. പ്രൈസ് ദി ലോർഡ്. താഴോട്ട് പറയുന്നൊരു വാക്യമുണ്ട്, സമ്പത്തുകളുടെ അപകാര സന്തോഷത്തോടെ. 35-ാം വാക്യം.
അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള ധൈര്യം തള്ളിക്കളയരുത്. 36-ാം വാക്യം. അവരെ വീണ്ടും ഉറപ്പിക്കുക കേട്ടോ. ദൈവേഷ്ടം ചെയ്ത് വാക്തത്വം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം.
കണ്ടോ, എല്ലാം എടുത്തോണ്ട് പോയിട്ട് ഹല്ലേലൂയ പറയുന്നതിനോട് പറയുക, ദൈവേഷ്ടം ചെയ്ത് വാക്തത്വം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹിഷ്ണുത ആവശ്യമാണ്. നമ്മുടെ ഒരു 5 രൂപയെങ്ങാനും കാണാൻ പോയി കഴിഞ്ഞാൽ അന്നത്തെ പ്രാർത്ഥന പോലും മുടങ്ങുന്ന അവസ്ഥയിൽ നമ്മൾ എത്രയധികം ചിന്തിക്കണം, ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കാൻ എന്താ നമുക്ക് ആവശ്യം? പെർസിവറൻസ്, സഹിഷ്ണുത ആവശ്യമാണ്. ഇനി ദൈവത്തോട് ചേർന്ന് നടക്കുന്ന സൗഹൃദങ്ങൾ പറയാം. ചില സമയത്ത് നമുക്ക് അനുഭവങ്ങളൊന്നും കാണത്തില്ല, ശ്രദ്ധിക്കണേ. അനുഭവക്കാരോട് പറയാം, ഫീലിങ്സ്. ഈ മുന്തിരിവള്ളി കൃഷിക്കാർ പറയുന്നത് ചില സമയത്ത് ഈ മുന്തിരിവള്ളിയുടെ കണ്ടീഷൻ കണ്ടാൽ നമ്മൾ കരഞ്ഞു പോകും. ഒരൊറ്റ ഇല പോലുമില്ല, ചുമ്മാ കുറെ അത്തുകൂടം പുറ കുറെ കമ്പും. നമ്മൾ ഇതാണോ ക്രിസ്തു പറഞ്ഞ സാക്ഷാൻ മുന്തിരിവള്ളിയും കൊമ്പുകളും? നിങ്ങൾ ആ സീസണിൽ ചെന്ന് കാണുമ്പോൾ അവിടെ ഈ കമ്പ്, ഒരു കമ്പ് നമുക്കറിയില്ല, അത് ഒരുമാതിരി ഒരു ബ്രൗൺ കളറാണ് ഒരു കമ്പിങ്ങനെ. പിന്നെ ഒരു കമ്പ് അങ്ങോട്ട്, ഒരു കമ്പ് ഇങ്ങോട്ട്, ഒരെണ്ണം ഇങ്ങോട്ട്, ഇതൊരുമാതിരി വല്ലാതെന്തിരിക്കുക. അപ്പൊ നമ്മൾ ചോദിക്കും, ഇതാണോ മുന്തിരി? അപ്പം കൃഷിക്കാരൻ പറഞ്ഞു, ഇതേ ഇത് ഇല പൊഴിക്കുന്ന സീസണാ. അപ്പൊ നമ്മൾ ചോദിക്കും, ഇല പൊഴിക്കുന്ന സീസണിൽ ഇതെങ്ങനെ ജീവിക്കും, ഇതെന്ത് ചെയ്യുക? അപ്പം നമ്മളോട് കൃഷിക്കാരൻ പറയും, മുന്തിരിപ്പണി കൃഷിക്കാരൻ പറയും, ഇത് ഇല പൊഴിക്കുന്ന സമയത്ത് അടുത്ത ഫലം കായ്ക്കുന്ന സീസണ് മുമ്പാണ് ഇല കൊഴിക്കുന്നത്. കാരണം ഇതെല്ലാം ഒഴിക്കുന്ന സമയത്ത് ഇതിന്റെ ഇലയിലേക്കുള്ള സപ്ലൈ ഒന്നും ആവശ്യം വരത്തില്ല. ആ സമയം ഈ ചെടി വേരുകൾ ആഴത്തിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. വേരുകൾ ആഴത്തിലേക്ക് ഇറങ്ങുന്ന സമയമാണ് ഡ്രൈനസിന്റെ കാലം. എന്തിനാണെന്നറിയോ? അടുത്ത സീസണിൽ ധാരാളം ഫലം കായ്ക്കുമ്പോൾ വേരുകൾ ആഴത്തിൽ സപ്ലൈ ഇല്ലെങ്കിൽ ഈ ഫലമൊന്നും അവിടെ നിൽക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. നിഗളിച്ചു പോകും. ദൈവത്തിനായിട്ട് നന്ദി പറയാം. ചില സമയങ്ങളിൽ അനുഭവങ്ങൾ ഇല്ലാത്തതിനായി സ്തോത്രം. കാരണം ക്രിസ്തുവിൽ ആഴത്തിൽ വേരിറക്കുന്ന സമയമാണ്. അതുകൊണ്ട് വിശ്വാസത്തോടെ മുമ്പോട്ട് പോകുക, പാട്ടുകൾ പാടുക, ദൈവത്തെ സ്തുതിക്കുക. അടുത്ത സീസണിൽ ധാരാളം ഫലം കായ്ക്കുമ്പം നമ്മളൊക്കെ മനുഷ്യരാ, നിഗളിച്ചു പോകാതിരിക്കാൻ ക്രിസ്തുവിൽ ആ സീസണു മുമ്പ് ദൈവം ആഴത്തിൽ വേരൊന്നിക്കുക. അനുഭവങ്ങൾ ഒന്നുമില്ലാതെ ട്രൈനസ് ആയിരിക്കുന്നവരോട് ഞാൻ പറയാ, ഭാരപ്പെടണ്ട. രണ്ട് അല്ലേലൂയ പറയാ. അടുത്ത സീസണിൽ ഒരു ഫലം കായ്ക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ദൈവഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കാൻ എന്താവശ്യമാണ്? യു നീഡ് പേഷ്യൻസ്. നമുക്ക് എത്രയധികം ആവശ്യം. പണ്ടൊരാൾ പ്രാർത്ഥിച്ചു, ലോർഡ് ഐ നീഡ് പേഷ്യൻസ്, ഐ ഗീവ് ഇറ്റ് നൗ. എനിക്കെന്ത് വേണം? എനിക്കെന്ത് വേണം? സഹിഷ്ണുത വേണം. എപ്പോ വേണം? ഇപ്പൊ തന്നെ വേണം. നമ്മൾ അങ്ങനെ, ലോർഡ് ഗീവ് മീ പേഷ്യൻസ് ആൻഡ് ഗീവ് ഇറ്റ് നൗ. ഇപ്പൊ തന്നെ എനിക്ക് വേണം. ഇത്രയുള്ള ഒരു ദൈവത്തിനൊരു സമയമാണ്. ദൈവത്തിന്റെ സമയം എല്ലാം തക്ക സമയത്ത് നന്നായി ചെന്ന് കല്യാണം മാത്രമല്ല, എല്ലാ കാര്യങ്ങളും, എല്ലാം നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും തക്ക സമയത്ത് ദൈവം നന്നായി ചെയ്യുന്നവനാണ്. ദൈവഷ്ടം ചെയ്ത് വാക്തത്വം പ്രാപിക്കാൻ സഹിഷ്ണു നമുക്ക് ആവശ്യമത്രേ. പ്രിയമുള്ളവരെ, നമുക്ക് ഞാൻ മറ്റു വാക്യങ്ങളിലേക്ക് അധികം കടക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഈ വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ, സഹിഷ്ണുതയുടെ പുസ്തകം, ഈ കുഴപ്പമില്ല. നമ്മൾ വെളിപ്പാട് പുസ്തകം തുറക്കുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ ഓൾറെഡി അങ്ങ് ചിന്തിക്കുന്നത്, മൃഗത്തിന് എത്ര കൊമ്പുണ്ടാവും, പിന്നെ കടലിൽ നിന്ന് കയറി വരുന്ന അത്, അതിന്റെ തലയുടെ ഷേപ്പ്, ഇങ്ങനത്തെ ചിന്ത നല്ലതാ. പ്രോഫറ്റിക് കാര്യങ്ങൾ പഠിക്കണം. സഹിഷ്ണുതയെ കുറിച്ച് ഒത്തിരി വാക്യങ്ങളുണ്ട്, അത് നമ്മൾ മറക്കരുത്. യോഹന്നാൻ തന്നെ തന്നെ പരിചയപ്പെടുക. റെവലേഷൻ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം, സഭയിൽ ശുശ്രൂഷിക്കേണ്ട യോഹന്നാൻ, പത്മോസിൽ ആരും ഇല്ലാതെ കിടക്കുക കേട്ടോ, ആരുമില്ല കൂട്ടിന്. റെവലേഷൻ 1:9, റെവലേഷൻ chapter 1:9, യോഹന്നാൻ തന്നെ തന്നെ പരിചയപ്പെടുത്തുക.
നിങ്ങളുടെ സഹോദരനും,
നിങ്ങളുടെ കണ്ടോണേ, നിങ്ങളുടെ ആരാ? അപ്പോസ്തലനായിരുന്നു, പക്ഷെ പുള്ളി പറയുന്നതെന്നാ അറിയോ, നിങ്ങളുടെ സഹോദരനും, പിന്നെ
യേശുവിന്റെ കഷ്ടതയിലും
ആ
രാജ്യത്തിലും
ആ
സഹിഷ്ണുതയിലും കൂട്ടാളിയുമായവൻ യോഹന്നാൻ എന്ന ഞാൻ.
മതി മതി, കണ്ടോ, യേശുവിന്റെ കഷ്ടത്തിലും യേശുവിന്റെ രാജ്യത്തിലും യേശുവിന്റെ കണ്ണോ. യേശുവിന്റെ കഷ്ടം, യേശുവിന്റെ രാജ്യം, യേശുവിന്റെ സഹിഷ്ണുതയിലും കമ്പാനിയനായ ഞാൻ. ദൈവജനം നിമിത്തം പത്മോസിൽ കിടക്കുക. ഈ കർത്താവ് എഫേസ്യരുടെ 2:2, റെവലേഷൻ chapter 2:2,
ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും.
കണ്ടോ, കർത്താവ് അത് കാണുന്നുണ്ട്, നമ്മൾ സഹിക്കുന്ന കർത്താവ് കാണുന്നുണ്ട്. പിന്നെ താഴെ സഹിഷ്ണുത പറഞ്ഞിട്ട് പറയാണ്, എന്റെ നാമം വേറെ സഭയോട് പറഞ്ഞു, എന്റെ നാമം നിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാനും ഞാൻ അറിയുന്നതാണ്. ഓക്കെ, ഇനി റെവലേഷൻ തന്നെ 2:19 വാക്യം,
ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം വിശ്വാസം ശുശ്രൂഷ സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെ എന്ന് അറിയുന്നു.
കണ്ടോ, വിശ്വാസനേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത. 3:10 ഈ ഫിലാദെൽഫ്യ സഭ, ശ്രദ്ധിച്ചേ, ഈ റെവലേഷൻ 2 ഫിലാദെൽഫ്യ സഭ മാത്രമേ ഇച്ചിരി ഗുണമുള്ളതുണ്ടായിരുന്നു. ഈ ലവോദിക്കയുടെ കാര്യം നമുക്കറിയാം, സർദീസും ദുരിതേരെയും പെർഗമോസ് ഒക്കെ വല്ലാത്ത അവസ്ഥയില്ല. ഫിലാദെൽഫിനെ സംബന്ധിച്ചിടത്തോളം അവന് വലിയ ശക്തിയൊന്നുമില്ലായിരുന്നു, പക്ഷെ അവൻ എന്റെ വചനം കാത്തു. അവിടെ മനോഹരമായ വചനം, എനിക്ക് ഭയങ്കര ഇഷ്ട കർത്താവ് പറയുന്ന വാക്യം, 3:10. ആ
സഹിഷ്ണുതയെ കുറിച്ചുള്ള എന്റെ വചനം,
ബിക്കോസ് ദൗ ഹാസ്റ്റ് കെപ്റ്റ് ദ വേർഡ് ഓഫ് മൈ പേഷ്യൻസ്, സഹിഷ്ണുതയെ കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ, ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ
കാക്കും.
കഥ പറയുക സഹിഷ്ണുതയെ കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് വലിയ പരീക്ഷകളുടെ കാലങ്ങൾ നമ്മുടെ മുമ്പിൽ ഒരുപക്ഷെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ആ സമയത്ത് പ്രിയമുള്ളവരെ നമ്മൾ കഥ പറയുകയാണ് സഹിഷ്ണുതയെക്കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എന്നും വരുവാനുള്ള പരീക്ഷകാലത്ത് വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ല, ഞാൻ നിന്നെ കാക്കും. അതിന്റെ 13-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം റവലേഷൻ ചാപ്റ്റർ 13:10. പിന്നീട് പോയി ധ്യാനിക്കണം കേട്ടോ, പിന്നീട് വായിച്ച് ധ്യാനിക്കുമ്പോഴാണ് ഇതൊരു വെളിപ്പാടായിട്ട് നമുക്ക് മനസ്സിലാകുക.
അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും, വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും.
ഒത്തിരി സഫറിങ്ങിന്റെ ഒരു കാലമാണ്. അടുത്ത് പറയുന്നു,
ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം.
നമ്മൾ എല്ലായിടത്തും കേൾക്കുന്ന വിശ്വാസം, വിശ്വാസം ത്യജിക്കരുത് നിശ്ചയമായിട്ടും. ഇവിടെ പറയുന്നു, ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം. കഥ എപ്പോഴും പറയുന്നുണ്ട്, എന്ത് ചെയ്യുന്നു, നിങ്ങൾ പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്, നന്മ ചെയ്യുകയിൽ മടുത്തു പോകരുത്, കൂട്ടാമ കാണിക്കുന്നതിൽ ദൈവത്തിനറിയാം നമ്മൾ മടുത്തു പോകാൻ ചാൻസ് ഉണ്ടോ. അപ്പം കഥ ഇവിടെ പറയുകയാണ്, സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് നിങ്ങൾക്ക് ആവശ്യം. റവലേഷൻ 14:12 14:14
ദൈവകൽപ്പനയും യേശുവിനുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ
ആവശ്യം. വളരെ ബ്യൂട്ടിഫുൾ ആണ് ദൈവകൽപ്പന. തീർച്ചയായിട്ടും എന്താ, ദ കമാൻഡ് ഓഫ് ഗോഡ്, ഫെയ്ത്ത് ഇൻ ഗോഡ്. രണ്ടാമത്, ദൈവത്തിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. എനിക്ക് തോന്നുന്നു നമ്മുടെ സഭയ്ക്ക് ഏറ്റവും വേണ്ട ഒരു കാര്യം ആ ഒരു, എനിക്കും നിങ്ങൾക്കും, ഞാൻ മനസ്സിലാക്കുന്നു, ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു സഹിഷ്ണുതയിലേക്ക് ദൈവം നമ്മെ. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാവുന്നുണ്ട്, എടുക്കുന്നില്ല, റോമർ 5:3 പറയുന്നു, കഷ്ടത സഹിഷ്ണുതയും. ഈ കഷ്ടത ഒരുമിച്ച് ചെയ്യുന്നതന്നെ അറിയാം, ദൈവം നമ്മളെ അങ്ങ് ഒരു ദൈവം നമ്മളെ പണിതെടുക്കുക, വാർത്തെടുക്കുക, നമുക്കറിയത്തില്ല. കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധത എന്ന് പറഞ്ഞ ക്യാരക്ടർ, സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ കഷ്ടങ്ങളിലും പ്രശംസിക്കും. അപ്പം ഈ ഒരു കാര്യം ദൈവം ചെയ്യുന്നു എന്ന് കാണുന്നില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മൾ ഡൗണായി പോകും. പ്രിയമുള്ളവരെ, അനേകരുടെ ഉദാഹരണങ്ങൾ നമുക്കറിയാം. നോഹയോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ പറയാം, നോഹയോട് പറഞ്ഞു, നോഹ നീ സഭ തുടങ്ങി, പട്ടണത്തിനാ തുടങ്ങിയാൽ മതി സഭ. നോഹ പോയി ചർച്ച തുടങ്ങി, പ്രസംഗോട് പ്രസംഗ ഒരാൾ പോലും വരുന്നില്ല. നാലു ചോദിക്കും, നമ്മളാണ് പറഞ്ഞേക്കാം, പൂട്ടിയേക്കാം സഭ, പൂട്ടിയേക്കാം, എന്തിനാ? ഒരാൾ പോലും നാളെ ചോദിക്കും, 10 വർഷം പ്രസംഗിച്ചു, 20 വർഷമായി, 30 വർഷമായി, 50 വർഷമായി, പെട്ടെന്ന് പറഞ്ഞ ചർച്ച എന്ന് ഞാൻ വിശ്വസിക്കും. അവസാനം നിങ്ങൾ ആലോചിക്കേ, ഒരു ഉദാഹരണത്തിന് ഞാനൊരു സഭ പറയാം, ഇന്ന സ്ഥലത്ത് ഒരു സഭ ആരംഭിക്കുക, ഞാനും ജയവും ചുച്ചും ജോണും തന്നെ ഇരുന്ന് കൈയെട്ടി പാടിക്കഴിഞ്ഞാൽ അവർ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ആരെങ്കിലും വിളിച്ചിട്ട് ആരെങ്കിലും ഒരു കൂട്ടായ്മയ്ക്ക് പോലും വരാതെ. പക്ഷെ 120 വർഷം പ്രസംഗിച്ചവനെ ദൈവം വിളിച്ചത് എന്റെ നേരി പ്രസംഗിയായ നോഹയെന്ന. പ്രൈസ് ദ ലോർഡ്. നമ്മളിടുന്ന മാർക്കല്ല ദൈവം ഇടുന്ന കേട്ടോ. ഭയങ്കര മനോഹരത അതിന്റെ വിശ്വാസത്താൽ നോഹ തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഭയഭക്തി പൂണ്ട് ഒരു പെട്ടകം തീർത്തു. പത്രസിൽ പറയുന്നുണ്ട്, ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ, നോഹയുടെ കാലത്തെ കാര്യം പറയാം, അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളെ പ്രസംഗിച്ചു. ദൈവത്തിന്റെ ദീർഘക്ഷമാണോ 120 വർഷം? നോഹയെന്നാലോചിച്ച് നോക്കിയേ, നമ്മളൊരു പ്രാവശ്യം പോയിട്ട് ഒരാളോട് പറഞ്ഞിട്ട് കേട്ടില്ല, നമ്മൾ പറയുമോ? അവരൊന്നും മുന്നയിമിക്കപ്പെട്ടവരാണ്. നമുക്ക് ഓരോന്നിന് തിയറി ഉണ്ടല്ലോ, അത് മുന്നയിമിക്കപ്പെട്ടവരാൻ തോന്നുന്നില്ല. അതുകൊണ്ടാണ് നോനാണോ? ഇന്നലെ ഞാൻ അവിടെ ചെന്നൈയിൽ ഒരു സഹോദരനെ പരിചയപ്പെട്ടു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ അനേക ആൾക്കാരെ എടുത്തു വളർത്തുക. പുള്ളി ഞങ്ങളോട് പറയുക, നിങ്ങൾ പഞ്ചാബിൽ പോകണം. ഞാൻ മനസ്സിലുള്ള കാര്യം ഓർത്ത്, പഞ്ചാബിലെ പഞ്ചാബിലോ? ഇന്ത്യയിൽ പുള്ളി സ്പെയിൻകാരനാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന്, പുള്ളിക്ക് എന്തോ ഇതൊക്കെ കിട്ടി, മയക്കുമരുന്ന് ഒത്തിരി അവിടെ അവൈലബിൾ ആണ്, അവിടെ പോകണം, ഡി അഡിക്ഷൻ സെന്റർ. ഞാൻ പറഞ്ഞു ദൈവത്തിന്റെ ഹിതമെങ്കിൽ. എന്നിട്ട് ആള് പറഞ്ഞൊരു കാര്യമുണ്ട്, ആൾ ഭയങ്കര ബേർഡനോടാ പറയുന്നത്, ചെറുപ്പക്കാരനാ. നമുക്കറിയാം അത് കേൾക്കുമ്പോ, ചുമ്മാ ഒരാൾ പറയുന്നതും പുള്ളി ഭയങ്കര ഭാരത്തോടാ പറയുന്നത്, യു മസ്റ്റ് ഗോ ദെയർ സീ ദ ട്രക്ക് അഡിക്ട്സ്. അപ്പൊ അവസാനം പുള്ളി പറഞ്ഞു, ഐ വാസ് ഓൾസോ ട്രക്ക് അഡിക്ട്, ഞാനും അങ്ങനെ ഒരുത്തനായിരുന്നു. ഞങ്ങളുടെ നാട്ടിലെ ഒരു മനുഷ്യൻ ഡ്രഗ് അഡിക്ഷനെ എല്ലാം വീട്ടിൽ കൊണ്ടുവന്നു, താമസിപ്പിച്ചു, വീട്ടിൽ കൊണ്ടുവന്നമാര് വീട്ടിലെ സാധനങ്ങൾ മുഴുവൻ മോഷ്ടിച്ച് വിറ്റ് കള്ളു കുടിച്ചു. അദ്ദേഹം വീണ്ടും അവരെ വീട്ടിൽ താമസിപ്പിച്ചിരുന്നു. ലോകം മുഴുവനും അറിയപ്പെടുന്ന റേമ ഫൗണ്ടേഷന്റെ ഫൗണ്ടറിന്റെ കാര്യം അദ്ദേഹം പറയുന്നു. അവൻ പറയാണ്, അദ്ദേഹത്തിന്റെ വീട് തുറന്നിട്ടുണ്ട്, ഒരു ശിഷ്യനെ കിട്ടി, എന്നെ കിട്ടി. അദ്ദേഹം ദൈവത്തിന്റെ വചനം മറ്റുള്ളവരോട് പറയുകയുള്ളവരെ, ഒരു കാര്യം നമുക്ക് തോന്നുന്നു ഒരാൾ രക്ഷപ്പെടത്തില്ലെന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം, പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ വചനം സംസാരിക്കുന്ന വചനം സൂക്ഷിക്കാൻ പറയുന്നവർ ശ്രദ്ധിക്കുക. ഇപ്പൊ പൗലോസിനോട്, പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നുണ്ട്, സകല ദീർഘക്ഷമയോടും കൂടെ വചനം പറഞ്ഞു കൊടുക്കുന്നവർ ശ്രദ്ധിക്കുക, വിത്ത് ഓൾ പേഷ്യൻസ്, സകല ദീർഘ, നമ്മുടെ വീട്ടുകാരോ വീട്ടുകാരൊന്നും വരാൻ പോകുന്നില്ലെന്നേ, സകല ദീർഘക്ഷമയോടും കൂടെ വിത്ത് ഓൾ പേഷ്യൻസ്. നിങ്ങൾ അവിടെ ചെന്ന് വീട്ടിൽ ചെന്ന് ബൈബിൾ തുറക്കുമ്പോൾ തന്നെ അവർ പറയും എഴുന്നേറ്റ് പോവാ, പറഞ്ഞു ഇനിയിവിടെ ബൈബിൾ പറഞ്ഞ കാര്യമില്ല, പ്രാർത്ഥിക്കുക. സകല ദീർഘക്ഷ, നമ്മുടെ ദീർഘക്ഷമയും സഹിഷ്ണുതയും കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും ഇവർക്ക് എന്തൊക്കെയോ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. സകല ദീർഘക്ഷമയോടും കൂടെ പ്രബോധിപ്പിക്കുക, വിത്ത് ഓൾ പേഷ്യൻസ്, ഓൾ പേഷ്യൻസ്. ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ കരുണ, അതുകൊണ്ട് പറഞ്ഞ ഹോവയ ഞാൻ മാറാത്തവൻ, ദീർഘക്ഷമയും ദയയും വിശ്വസ്തതയും വിശ്വസ്തതയും ഉള്ളവൻ. എനിക്ക് തോന്നുന്നു ഈ കർത്താവിന്റെ കൂടെ ഈ പർവ്വതത്തിൽ കയറി ഇരുന്നിലാണ് മോശ ശരിക്കും പറഞ്ഞാല് ഈ ജനത്തെ, ഇസ്രായേൽ ജനത്തെ നടത്തിക്കൊണ്ടു പോകാന്നാണ് ഇച്ചിരി സഹിഷ്ണുതയുള്ളത്. എന്നിട്ടും അവൻ കൽപ്പലക എന്ത് ചെയ്തു, എറിഞ്ഞ് പൊട്ടിച്ച് ആ എന്ത് ചെയ്തു, കാളക്കുട്ടിയെ അരച്ച് കലക്കി കുടിപ്പിക്കുക ചെയ്തു. പക്ഷെ എങ്കിൽ പോലും ദൈവമായിട്ടുള്ള സംസർഗത്തിൽ മോശയുടെ ജീവിതം മാറി. അപ്പൊ എല്ലാവരും അതും മോശയ്ക്കൊക്കെ പ്രത്യേകിച്ച്, നിങ്ങളൊക്കെ ചിലരൊക്കെ പ്രത്യേകിച്ച് വിളിയുള്ളവരല്ലേ, വിളിയില്ലാത്തൊരു കാര്യം പറയാം. ജോഷുവ, അവനെ ആരാ വിളിച്ച്? അവനെ ആരും വിളിച്ചില്ല, വിളിച്ചത് മോശയാ. നാല് ചോദിക്ക്, രണ്ടുപേരും തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പം ഒരാൾ പറയാ, ഞാനേ നീ ഇവിടെ ഇരിക്കടാ, ഞാൻ പോയി ദൈവത്തോട് സംസാരിച്ചിട്ട് വരാന്ന് പറയുമ്പോ എന്ത് വിഷമായിരിക്കും അവന്. അടുത്ത പ്രാവശ്യവും ജോഷുവേ മോശം കൂടി ഇരിക്കുക, ദൈവം പറഞ്ഞു മോശ മോശ വാ. ജോഷുവ പാവോ, അവൻ വിചാരിക്കും ദൈവമേ എന്നെ എന്നാണ് വിളിക്കാത്തത്. പിന്നെ അവൻ ഈ കൂടാരത്തിന് ചുറ്റിക്കറങ്ങി 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 നിന്നപ്പം ദൈവം നമ്പുരാന് മനസ്സിലായി അടുത്ത പാർട്ടി ആരാ, ജോഷുവയാ. മോശയോട് പറഞ്ഞു, മോശെ കാര്യം ഞാനും നീയും ഭയങ്കര കൂട്ടൊക്കെയാ, പക്ഷേ ഈ ജനത്തെ നീയല്ല കൊണ്ടുപോകാൻ പോകുന്നത്, നിന്റെ കൂട്ടത്തിൽ വന്ന ആ ചെറുപ്പക്കാരനുള്ള ചുറ്റിക്കറങ്ങി കൂടാരത്തെ ചുറ്റിക്കറങ്ങി നിൽക്കുന്നവൻ അവനായിരിക്കും. എന്നിട്ട് ജോഷിയുടെ ദൈവം ജോഷിയോട് സംസാരിക്കുക, നമ്മൾ വലിയ വിളിയുടെ കാര്യത്തിൽ അയ്യോ എനിക്കൊന്നുമില്ലെന്ന് പറയണ്ട, ഒറ്റ കാര്യം ചെയ്താൽ മതി, ദൈവത്തെ ചുറ്റിപ്പറ്റി ചുറ്റിപ്പറ്റി നിന്നാ മതി. പ്രൈസ് ദ ലോർഡ്. വിളിച്ചില്ലെന്ന് തോന്നിയാലും നമ്മൾ പറയാം, കർത്താവേ ഞങ്ങൾ നിന്റെ പുറകെ വരിക. ചില സമയത്ത് വിളിക്കുന്നില്ലെന്ന് തോന്നിയാലും പറഞ്ഞു, കർത്താവേ ഞങ്ങൾ നിന്നെ വിട്ടുപോകുന്ന പരിപാടിയില്ല. അങ്ങനെ ഒരു ദിവസം കർത്താവ് പറയാ, ശരി നീയും പോരെ, കുറച്ച് ഉത്തരവാദിത്വമൊക്കെ ഇതിനാ വിളി എന്ന് പറയും. വിളി ഉണ്ടാക്കുന്നല്ല, വിളി ഉണ്ടാക്കാൻ പറ്റത്തില്ല. അഹരോനെ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ സ്വരം ഏറ്റെടുക്കുന്നില്ല. പക്ഷേ ദൈവത്തിനൊരു സമയമുണ്ടായിരുന്നു. ആ ജോഷുവോട് ജോഷുവോട് പറഞ്ഞു, ജോഷുവ ഞാൻ നിന്റെ കൂടെ ഇരിക്കും, നീ ഭയപ്പെടരുത്, ഞാൻ നിന്റെ കൂടെ ഇരിക്കും. ജോഷുവ വലിയ ഇന്റർനാഷണൽ ടീമൊന്നുമല്ല, ഞാൻ നിന്റെ കൂടെ ഇരിക്കും. മോശയോട് കൂടി ഇരുന്നത് പോലെ ഞാൻ നിന്റെ കൂടെ ഇരിക്കും. എരിഹോ കോട്ട, യോർദാൻ എല്ലാം കടന്ന് അവസാനം വ്യത്യാസം ഞാൻ പറയാം. മോശ വിചാരിച്ച് മോശ പോയി കഴിഞ്ഞാൽ വേറെ ആരും നിൽക്കും, പക്ഷെ അവസാനത്തെ പോയിന്റ് ജോഷുവ വൃദ്ധനായപ്പോ ഒരു കാര്യം പറഞ്ഞു, അതെ അവൻ മാറി കേട്ടോ. അവൻ പറഞ്ഞു, നിങ്ങൾ ആരെ വേണം സേവിച്ചു, ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. കൂടാരം ചുറ്റിക്കറങ്ങി നടന്നവൻ അവസാനം പറഞ്ഞ വാക്ക, ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. കർത്താവിന്റെ കൂടെ ഇരുന്നാ മതി, കർത്താവ് നമ്മളെ മാറ്റും. വേറെ ആർക്കും നമ്മളെ മാറ്റാനായിട്ട് കഴിയത്തില്ല. ദൈവത്തിന്റെ അത്യന്ത സ്നേഹം അത്ര വലുതാണ്. ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. സഭയിൽ പ്രായമുള്ളവരെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന തീത്തോസിന്റെ രണ്ടും രണ്ടുകൂടെ വായിക്കാം. ടൈറ്റസ് ചാപ്റ്റർ 2 ആൻഡ് വേഴ്സസ് 2.
വൃദ്ധന്മാർ നിർമ്മതവും ഗൗരവവും സുബോധവും ഉള്ളവരും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും.
വൃദ്ധന്മാർ എന്ന് പറഞ്ഞ ഒരു 80-90 നിങ്ങൾ ചിന്തിക്കുക, ഏജ്ഡ് മെൻ. പ്രാവിനെ കുറിച്ച് പറയാണ്, ദേ മസ്റ്റ് ബി സൗണ്ട് ഇൻ ഫെയ്ത്ത്, ഇൻ ചാരിറ്റി ആൻഡ് ഇൻ പേഷ്യൻസ്. ഇതെല്ലാവരെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഓട്ടക്കളത്തിൽ ഓടുന്നവരെ കുറിച്ച് പറയുക, സ്ഥിരത, സ്ഥിരത എന്നൊരു വാക്കുണ്ട് മറ്റു സ്ഥലത്ത്, എൻഡ്യൂറൻസ് ഉണ്ട്, പെർസിവറൻസ് ഉണ്ട്, അനേക വാക്കുകളുണ്ട്. ഞാൻ ഉദ്ദേശിച്ച് ചോദിക്കാത്ത എനിക്ക് തോന്നുന്നു ദൈവം നമ്മളെ കുറിച്ച് അത് ആഗ്രഹിക്കുക. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദൈവത്തിന്റെ ആ ദീർഘക്ഷമ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് രൂപാന്തരപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി ദൈവം നമ്മളെ ശുദ്ധീകരിക്കുന്നത്, ദൈവം നമ്മളെ ശുദ്ധീകരിക്കും. എങ്ങനെ ശുദ്ധീകരിക്കുന്നേ? ബാക്കി ഓർക്കുന്നുണ്ടോ എങ്ങനെ ശുദ്ധീകരിക്കുന്നേ? വെള്ളി ശുദ്ധീകരിക്കുന്നതിനെ പോലെ. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നുകൂടെ ആവർത്തിക്കുക, വെള്ളി ശുദ്ധീകരിക്കും. ഒരു വിദേശത്തൊരു സ്ഥലത്ത് മലാഖയുടെ ക്ലാസ് കേട്ടിട്ട് ഒരു കൂട്ടം സ്ത്രീകൾ വെള്ളി ശുദ്ധീകരിക്കുന്നത് പഠിക്കാൻ വേണ്ടി പോയി. തട്ടാൻ, തട്ടാൻ എന്ന് പറഞ്ഞാൽ ഗോൾഡ് സ്മിത്ത്. അവിടെ ചെന്നിട്ട് അവരോട് പറഞ്ഞു, ഞങ്ങളെ ചർച്ചയിൽ നിന്ന് വരിക, ഈ ഞങ്ങളുടെ ദേവദാസൻ ഞങ്ങളെ വെള്ളി ശുദ്ധീകരിക്കുന്നത് പഠിപ്പിച്ചു, ഞങ്ങൾക്ക് വലിയ മനസ്സിലായി, ഞങ്ങളത് കാണാൻ വന്നാന്ന് പറഞ്ഞു. പുള്ളി ഒരു വെള്ളിക്കട്ട എടുത്തിട്ട് ആദ്യം എന്നാ ചെയ്യും, ആദ്യം എന്നെ നിങ്ങൾ കണ്ടിട്ടില്ലേ, പിള്ളേരൊക്കെ ഉണ്ട്, പിള്ളേരൊന്നും കണ്ടിട്ടില്ല, സോപ്പ് കണ്ടിട്ടുണ്ടോ? പതപ്പിച്ച് 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 അവിടെ എല്ലാം മുഴുവൻ സോപ്പ്, റോഡിൽ വരെ, റോഡിൽ വരെ സോപ്പ് പതയായിരിക്കും. അപ്പൊ നമ്മൾ ഈ ലെവലിൽ സോപ്പ് പതപ്പിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു തീർന്നു ശുദ്ധീകരണം. ഓ സ്തോത്രം, എത്ര നല്ലൊരു പ്രക്രിയ. അപ്പം പറഞ്ഞു, അവർ പറഞ്ഞു ഞങ്ങൾ പോകാത്തത്, പോകാൻ വരട്ടെ, ഒരു കാര്യങ്ങളുണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്നറിയോ, പുള്ളിയുടെ അവിടെ ഒരു തീ, ഒരു ചട്ടിക്കകത്ത് തീ വെച്ചിട്ടുണ്ട്, ഭൂമിയൊക്കെ ഇട്ട് ചിറകൊക്കെ ഇട്ട് അതിനകത്തിട്ട് വെച്ചു. ഇതിങ്ങനെ വെച്ചു കഴിഞ്ഞാലേ അത് എന്നാ ചെയ്യാൻ പോവാ? അപ്പൊ പുള്ളി പറഞ്ഞു, ഇതേ ഈ സോപ്പ് വെച്ച് പുറമേ ഒന്നും തേച്ച് കഴുകിയാൽ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്, അത് പോകത്തില്ല, അതുകൊണ്ട് ഇത് ഫയറിനകത്ത് വെക്കും. വെച്ചു കഴിഞ്ഞിട്ട് അത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോണ്ടല്ലോ പുള്ളി ഇങ്ങനെ ഈ കുഴലെന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ, ഇവിടുത്തെ പിള്ളേർക്ക് ഈ ഒരു പൈപ്പ് അതിനകത്തോട് ഊതും. ഊതി കഴിഞ്ഞിട്ട് ഇതിങ്ങനെ തീ കത്തിങ്ങനെ ഇരിക്കുക. ഇപ്പൊ ഒന്നാമത്തെ സംശയം, ഇപ്പൊ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ? മറുപടി, തട്ടാന്റെ മറുപടി, അതെ ഇങ്ങനെ ചെയ്താലേ ഇതിനകത്തെ കീട മാലിന്യം പൂർണ്ണമായിട്ട് പോകത്തുള്ളൂ. രണ്ട്, ഇങ്ങനെ ചെയ്യുമ്പം ഇത് കരിഞ്ഞു പോകത്തില്ലേ? പുള്ളി പറഞ്ഞു, ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എഴുതിട്ട് അവിടെ ഇവിടെയും പോകത്തില്ല, ഞാൻ ഇതിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. മൂന്ന്, എപ്പോഴാണ് ഇത് തീരുന്നേ? ആള് പറഞ്ഞു, എന്റെ മുഖം എപ്പോൾ ഇതിൽ കൃത്യമായിട്ട് പ്രതിഫലിക്കുന്നു അപ്പോൾ ഇത് തീരും. പ്രൈസ് ദ ലോർഡ്. ഇംഗ്ലീഷ് പാട്ടുണ്ട്, പ്യൂരിഫൈ മൈ ഹാർട്ട്, ക്ലെൻസ് മീ ഫ്രം വിത്തിൻ, റിഫൈനൈസ് ഫയർ, മൈ ഹാർട്സ് വൺ ഡിസയർ ഇസ് ടു ബി ഹോളി, സെറ്റ് അപാർട്ട് ഫോർ യു മൈ ലോർഡ്, മൈ മാസ്റ്റർ, റെഡി ടു ഡു യുവർ വിൽ. ഇനിയൊന്നും നിങ്ങൾക്ക് ആർക്കെല്ലാം പാട്ടറിയാമോ? ഫിലിപ്പിയൻ സോങ്. ആ അതിന്റെ വരികളിലൂടെ ജസ്റ്റ് കടന്നു പോവുക. പ്യൂരിഫൈ മൈ ഹാർട്ട്, ലെറ്റ് മീ ബി ആസ് ഗോൾഡ് ആൻഡ് പ്രഷ്യസ് സിൽവർ. പ്യൂരിഫൈ മൈ ഹാർട്ട് ഒരു പ്രാർത്ഥന കേട്ടോ. ലെറ്റ് മീ ബി ആസ് ഗോൾഡ്, പ്യുവർ ഗോൾഡ്, റിഫൈനേഴ്സ് ഫയർ, മൈ ഹാർട്ട്സ് വൺ ഡിസയർ ഇസ് ടു ബി ഹോളി, സെറ്റ് അപാർട്ട് ഫോർ യു ലോർഡ്. ഐ ചൂസ് ടു ബി ഹോളി, സെറ്റ് അപാർട്ട് ഫോർ യു മൈ മാസ്റ്റർ, റെഡി ടു ഡു യുവർ വിൽ. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് വരെ നമുക്ക് മനസ്സിലായെങ്കിലും ഇല്ലെങ്കിലും ഇന്ന് വരെ ദൈവം അനുവദിച്ച ആ പരീക്ഷകളെയും വേദനകളെയും ഓർത്ത് ദൈവം എനിക്ക് സഹിഷ്ണുത പഠിപ്പിക്കുന്നതാണെന്ന് ഓർത്ത് ഒരു വാക്ക് ദൈവത്തിന് ഒരു നന്ദി പറയാമോ? ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിനത് മനസ്സിലാകത്തില്ല, പിശാചിന് ഇത് ഒരു പരിധി കൂടുതൽ പിടികിട്ടത്തില്ല. ജോബിന്റെ കേസിലും, ജോബിനൊന്നും ദൈവം മറുപടി, ജോബെ നിനക്ക് ദൈവം മറുപടി തരത്തില്ല, നീ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനൊന്നും മറുപടി തരാനൊന്നും ദൈവത്തെ കിട്ടത്തില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി തന്നെ തന്നെ ദൈവം വെളിപ്പെടുത്തും. പ്രൈസ് ദ ലോർഡ്. നമ്മൾ പറയും, കർത്താവേ എല്ലാത്തിനും ഉത്തരം കിട്ടി. ഹല്ലേലൂയ.
ഈ സന്ദേശം ശ്രവിച്ച മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾപ്പെടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥന കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org